പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാ സ്വർഗീയ പൗരന്മാരെയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ലോകത്തിലായിരിക്കുന്ന ദൈവത്തിന്റെ സകല സൃഷ്ടികളെയും അറിയിക്കുകയാണ്. ഭൂമിയിൽ തൊട്ട് കറ വരാതെ ദൈവത്തിന്റെ സന്ദേശം തന്റെ ജനത്തെ എത്തിക്കുവാൻ ദൈവത്താൽ നിയുക്തമാക്കപ്പെട്ട സ്വർഗത്തിന്റെ അംബാസിഡർ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ അംബാസിഡർ എന്ന നിലയിൽ നിങ്ങളെ അറിയിക്കുകയാണ്. നിങ്ങളുടെ സ്വർഗീയ പിതാവ് ക്രിസ്തുവിൽ നിങ്ങളെ സ്നേഹിക്കും, ആഴമായി ആഴമായി സ്നേഹിക്കും. ധൂർത്ത പുത്രൻ ആ ഭവനത്തിലേക്ക്, പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വന്നതുപോലെ നമ്മളേവരും മടങ്ങി ചെല്ലുവാൻ ദൈവം ആഗ്രഹിക്കും. അവസാനം പിതാവിന്റെ ഭവനം ദൈവരാജ്യം അവകാശമാക്കുവാൻ ദൈവമാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കിയ, ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതികൾ ഇന്ന് പലപ്പോഴും ദുഷ്ടന്റെ തന്ത്രത്താൽ മറിച്ചു കളയുന്ന, അട്ടിമറിക്കുന്ന തന്ത്രത്താൽ താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവജനം ഉണരണം. ദൈവത്തിന്റെ വചനം പറയുന്ന പോലെ നിർമ്മതരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. നിങ്ങളുടെ പ്രതിയോഗി മനുഷ്യനല്ല, പ്രതിയോഗിയാകുന്ന പിശാച്. അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങണം എന്ന് ചിന്തിച്ച് ചുറ്റിത്തിരിയുകയാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എങ്ങനെയാണ് അവൻ വിഴുങ്ങുന്നത്? അവൻ വിഴുങ്ങിയത് ആദ്യ കുടുംബത്തെ വിഴുങ്ങിയത് എങ്ങനെയാണ്, ആദത്തെ ഹവ്വയെ വിഴുങ്ങിയത് എങ്ങനെയാണ്, അതേപോലെ തന്നെയാണ് ഇന്നും അവൻ വിഴുങ്ങുന്നത്. സന്ദേശങ്ങളിലൂടെയാണ് അവൻ വിഴുങ്ങുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഒരു ചിന്തയുണ്ടാകും, ഈ സഹോദരൻ ഞങ്ങളുടെ അച്ഛൻ മെത്രാൻ ദൈവദാസൻ പാസ്റ്റർ പഠിപ്പിക്കുന്നത് പോലെയല്ല പഠിപ്പിക്കുന്നത്. ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കാം. നിങ്ങൾ അതല്ല നോക്കേണ്ടേ. ഈ സത്യവേദ പുസ്തകം പഠിപ്പിക്കുന്നത് പോലെയാണോ പഠിപ്പിക്കുന്നത് മാത്രം നോക്കും. മെത്രാനും അച്ഛനും പാസ്റ്ററും സെമിത്തേരിക്ക് അപ്പുറം പോവില്ല. ഈ ജഡരക്തങ്ങൾ സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. പക്ഷെ കുഞ്ഞേ, നിനക്ക് സ്വർഗരാജ്യം അവകാശമാക്കണം. അത് പറഞ്ഞു തരുവാൻ നിയുക്തമാക്കപ്പെട്ട കർത്താവായ യേശു ഭൂമിയിൽ വന്നു, കാര്യങ്ങളെ പറഞ്ഞു തന്നു. അതനുസരിച്ച് ജീവിച്ചാൽ നമുക്ക് ദൈവരാജ്യം അവകാശമാണ്. ഈ കൊച്ചു ജീവിതം കൊണ്ട് നമ്മുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇത് ഒരു മണ്ണെണ്ണ വിളക്കില് ചെറിയ തീ പോലെയുള്ള ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഒരിക്കലും പാട്ടുകാരൻ ഇങ്ങനെ പാടിയത്, എന്ന തീരും വിളക്ക് പോൽ തീയണയും ഈ ജീവിതം, തീരും മുമ്പേ നേടുക ജീവനെ നിത്യ ജീവനായി. നമുക്കൊരു കൊച്ചു ജീവിതമേ ഉള്ളൂ, 70 ഏറിയാണ്. അതിന് എണ്ണ തീരുന്നത് പോലെ, എണ്ണ തീരുമ്പോൾ തിരി കരിന്തിരിക്ക താഴെ പോകും, അത്രയേ ഉള്ളൂ. എന്നാൽ അതിനു മുമ്പ് അത് നിത്യമായ ജീവനായി തീർക്കുവാൻ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. അപ്പോൾ നിങ്ങൾ ഈ നാളിൽ കേൾക്കുന്ന സന്ദേശങ്ങൾ കോൺട്രവേഴ്സിയാണ് എന്ന് തോന്നും. തീർച്ചയായും ഈ ലോകത്തിൽ ദൈവത്തിന്റെ പദ്ധതികളെ മറിച്ചു കളയുന്ന പിശാച് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അവൻ ക്രിസ്തീയ ഗോളത്തെ വിഴുങ്ങിയിരിക്കുക. ക്രിസ്തുവിന്റെ മാർഗം ഏറ്റവും ശ്രേഷ്ഠമായതും സത്യമായതുമായ മാർഗമായി പലതും പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, അതാണ് സത്യം. എന്നാൽ ആ ക്രിസ്തുവിന്റെ മാർഗത്തെ വിഴുങ്ങി അതിനെ മറിച്ച്, അട്ടിമറിച്ച് കളയുന്ന പിശാചിന്റെ തന്ത്രത്തെ തകർത്ത് ജനത്തോട് പറയുകയാണ്, ജനമേ ഇതല്ല യഥാർത്ഥ ബൈബിൾ പറയുന്ന വിശ്വാസം, ക്രിസ്തു പറഞ്ഞ വിശ്വാസം ഇതല്ല. യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നിങ്ങൾ കടന്നു വരണം എന്നറിയിക്കുമ്പോൾ തെറ്റിക്കിടക്കുന്നവർക്ക് ഒരു കോൺട്രവേഴ്സി ആയിട്ട് തോന്നും. എന്നാൽ സത്യതാൽപരനായവരോ, യേശു പറഞ്ഞതുപോലെ സത്യതാൽപരനായവരോ എന്റെ വാക്ക് കേൾക്കുന്നു. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന വിഷയം എന്റർ ടു ദ കിങ്ഡം വേർ ദർ ഇസ് ദ കിങ്, രാജാവുള്ള രാജ്യത്തിലേക്ക് പ്രവേശിക്കുക. അതായത് ദൈവരാജ്യത്തിലേക്ക്, ലോകത്തിലായിരിക്കുന്ന പിശാചിന്റെ കീഴിലാക്കി നമ്മളോട് പറയുകയാണ്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. യോഹന്നാൻ 10:9 കർത്താവ് പറഞ്ഞൊരു കാര്യം, ഞാൻ വാതിലാവുന്നു, എന്നിലൂടെ അകത്ത് പ്രവേശിപ്പിൻ. അകത്ത് വരുന്നവൻ ഇതാ അവൻ ധാരാളം മേച്ചിൽ കണ്ടെത്തും. അവൻ അകത്ത് മാത്രമല്ല, അവൻ പുറത്തും പോകും. ഒരു സമയത്ത് രണ്ട് മണ്ണിടത്ത് ജീവിക്കുവാനുള്ള ഒരു മഹത്തകരമായ ഒരു വാക്യമാണ് അത്. എന്നാൽ ഇതുമായുള്ള ബന്ധത്തില് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്, കാപട്യത്തെ തിരിച്ചറിയുക, ബൈബിളിലെ സത്യസന്ദേശത്തിലേക്ക് വരിക. റിക്കോഗ്നൈസ് ദ ഹിപ്പോക്രസി, കം ടു ദ ട്രൂ മെസ്സേജ് ഓഫ് ദ ബൈബിൾ. എന്തുകൊണ്ടാണ് രാജാവുള്ള രാജ്യത്തേക്ക്, ദൈവരാജ്യത്തിലേക്ക് ജനത്തിന് പ്രവേശിക്കുവാൻ കഴിയാത്തത്? ദൈവരാജ്യത്തിലേക്ക് ജനത്തിന് പ്രവേശിക്കുവാൻ എന്തുകൊണ്ടാണ് കഴിയാത്തത്? അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പല കാര്യങ്ങളും ഉണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, അവരുടെ വിശ്വാസത്തെ മറച്ചു കളഞ്ഞിരിക്കുകയാണ്. ക്രിസ്തു പറഞ്ഞ വിശ്വാസത്തെ മറച്ചു കളഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്തു ചെയ്യണം? ദൈവത്തിന്റെ വചനം Second Timothy chapter 2 verse 15, 2:15 പറയുന്നത് പോലെയുള്ള ശുശ്രൂഷകന്മാരെ എഴുന്നേൽക്കണം,
സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക.
ശ്രദ്ധിച്ചാട്ടെ, എന്തുകൊണ്ടാണ് ഇത് കോൺട്രവേഴ്സി ആയിട്ട് പലർക്കും തോന്നണെന്ന് അറിയാമോ? ഈ വചനമാകാരണം. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, അതായത് സത്യവചനം എവിടെയുണ്ട്? സത്യവേദ പുസ്തകമായ ബൈബിളിലുണ്ട്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, എന്തുകൊണ്ടായിരിക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവദാസനിലൂടെ അരുവശിഷ്യനായ തിമോത്തിസോണ് ഇങ്ങനെ പറയുന്നേ? കാരണം സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കാത്തൊരു ലോകമാണ്. സത്യവചനത്തെ മറ്റുള്ളവരുടെ പ്രസാദത്തിനും ധനലാഭത്തിനും മറ്റുള്ളവന്റെ പോക്കറ്റ് കണ്ടും ഒക്കെ പ്രസംഗിക്കുന്ന, സ്വന്തം മഹത്വത്തിനായൊക്കെ പ്രസംഗിക്കുന്ന ആ തലം വിട്ടിട്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി. അതിന്റെ അർത്ഥം ധാരാളം വേലക്കാർ ലജ്ജിക്കും, ധാരാളം വേലക്കാർ ലജ്ജിച്ചു പോകും, അവര് തള്ളപ്പെട്ടു പോകും. 7:22-23 വേലക്കാർ, അഭിഷിക്തന്മാർ, രോഗശാന്തി ശുശ്രൂഷകർ, പ്രവാചകന്മാർ, ഡെലിവറൻസ് മീറ്റിംഗ് നടത്തുന്നവർ, ഇവരൊക്കെ ലജ്ജിക്കുകയാണ്, അവരൊക്കെ പുറത്തു പോവുകയാണ്. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി, പിന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അങ്ങനെ എങ്ങനെ എങ്ങനെ ദൈവത്തിന് കൊള്ളാവുന്നവനായി, എത്ര പേർക്ക് താല്പര്യമുണ്ട് ദൈവത്തിന് കൊള്ളാവുന്നവനായി നിൽക്കണമെന്ന്? സഭയ്ക്ക് കൊള്ളാവുന്നവനായി നിൽക്കുന്നവരുണ്ട്, പാസ്റ്ററെ പ്രസാദിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്, സെക്രട്ടറിയെ പ്രസാദിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റിയെ പ്രസാദിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്. ദൈവത്തിന് കൊള്ളാവുന്നവരായി, പ്രസാദമുള്ളവരായി നിൽക്കുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമുക്ക് ആഹ്വാനം തരിക. അപ്പോ സത്യവചനത്തെ യഥാർത്ഥമായി നാം പ്രസംഗിച്ചു കഴിയുമ്പോ ദൈവത്തിന്റെ സിസ്റ്റത്തെ ആ മറിച്ചിട്ട സംഭവങ്ങൾ, ദുഷ്ടന്റെ പ്രേരണയാൽ മനുഷ്യൻ മറിച്ചിട്ടതിനെ നമുക്ക് നേരെയാക്കാൻ കഴിയും. എന്നിട്ട് പറയാണ് അതിന്റെ അടുത്ത വാക്യം വായിച്ച്,
ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക.
ആ ഭക്തിവിരുദ്ധമായ വൃഥാലാപങ്ങളെ ഒഴിഞ്ഞിരിക്കുക.
ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും.
താഴേക്ക്,
അവരുടെ വാക്ക് അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. ഹുമനയോസും ഫിലേത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു. അവർ സത്യം വിട്ടുതെറ്റി പുനരുത്ഥാനം കഴിഞ്ഞു എന്ന് പറഞ്ഞ് ചിലരുടെ വിശ്വാസം മറിച്ചു കളയുന്നു.
വിശ്വാസത്തെ മറിച്ചു കളയുക എന്ന് പറഞ്ഞേ, വിശ്വാസത്തെ മറിച്ചു കളയുക, എല്ലാരും ഒന്ന് പറഞ്ഞേ, വിശ്വാസത്തെ മറിച്ചു കളയുക. അപ്പോ സത്യവിശ്വാസത്തെ മറിച്ച് കളയുന്ന ഒരു പദ്ധതിയുണ്ട്. അപ്പോ വിശ്വാസത്തെ മറിച്ച് കളയുന്ന പരിപാടി എങ്ങനെയായിരിക്കും വ്യാപരിക്കുന്നത്? അർബുദ വ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും, അർബുദ വ്യാധി പോലെ, ക്യാൻസർ പോലെ തിന്നുകൊണ്ടിരിക്കും വിശ്വാസത്തെ മറിക്കുന്ന പദ്ധതി. അപ്പോ കൂട്ടത്തിലുള്ളവർ തന്നെ വിശ്വാസത്തെ മറിച്ച് കളയുകയാണ്, സത്യവിശ്വാസത്തെ മറിച്ച് കളയുകയാണ്. അപ്പോ അതിന്റെ നടുവിലാണ് തിമോത്തിസോട് പറയുന്നത്, നീ എന്ത് ചെയ്യണം, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിനെ കൊള്ളാവുന്ന നിൽപ്പാൻ ശ്രമിക്ക. മനസ്സിലാവുന്ന സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ സന്ദേശം കോൺട്രവേഴ്സി ആയിട്ട് പലർക്കും തോന്നണെന്ന് അറിയാമോ? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട്, ഇതുകൊണ്ടാണ് ഈ വചനപ്രകാരം അല്ലാതെ എന്തെങ്കിലും പറയുന്നെങ്കിൽ തിരുത്തുവാനുള്ള അധികാരം കൊടുത്തിട്ട് ഇതുവരെയും ആരും തിരുത്താൻ വരാത്തത്. കാരണം ഈ വചനത്തിൽ അടിസ്ഥാനമിട്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഇനി ആരെങ്കിലും ഈ വചനത്തിൽ അടിസ്ഥാനമിട്ട് തിരിച്ചു പറഞ്ഞാലോ അതനുസരിച്ച് തിരുത്താൻ എപ്പോഴും ഞാൻ കടപ്പെട്ടവനാ. കാരണം എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ദൈവരാജ്യമാണ്, ദൈവരാജ്യം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങളുടെ ലക്ഷ്യം അത് തന്നെയായിരിക്കണം. ആരെങ്കിലും ഇതാ സഹോദര അങ്ങനെയല്ല ഇങ്ങനെയാണ് വചനപ്രകാരം എന്ന് കാണിച്ച് എനിക്കത് മനസ്സിലായാൽ നാളെ ഞാനത് തിരുത്തി പറയും, അപ്പോൾ നിങ്ങളും തിരുത്താൻ തയ്യാറാകണം. എപ്പോഴും നമ്മൾ തിരുത്തുവാൻ തയ്യാറുള്ളവരായിരിക്കണം, കറക്ഷൻ റെഡി ആയിരിക്കണം, മനസ്സുപുതുക്കി രൂപാന്തരപ്പെടുവാൻ തയ്യാറായിരിക്കണം. കാരണം നമുക്ക് വചനത്തിൽ പണിയാ, വചനത്തിലല്ലാതെ വേറെ ഒന്നിനും നമുക്ക് പണിയണ്ട. അല്ലാത്തതിൽ പണിതാൽ വീണുപോകും. നിങ്ങളുടെ അടിസ്ഥാനം എന്റെ വാക്കുകളായിരിക്കരുത്, ദൈവത്തിന്റെ വചനമായിരിക്കണം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഈ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുമ്പോൾ ഇന്ന് കേൾക്കുന്ന വചനം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ജനത്തിന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയാത്തത്, യേശു ക്രിസ്തുവരുടെ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തത്? അകത്ത് പ്രവേശിച്ചാൽ അവിടുത്തെ ജീവിതം ഗ്ലോറിയസ് ലൈഫാണ്, ഗ്ലോറിയസ് ലൈഫ്. എന്തുകൊണ്ടാണ് അത് കഴിയാത്തത്? കഴിയാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് ജനത്തിന്റെ വിശ്വാസത്തെ മറിച്ച് കളഞ്ഞിരിക്കുക, അട്ടിമറിച്ചിരിക്കുകയാണ്. ഹുമനിയോസും ഫിലത്തോസും അവരുടെ കൂട്ടത്തിലുള്ളവരാകുന്നു, അവർ സത്യം വിട്ട് തെറ്റിപ്പോയി. ബൈബിളിൽ പറയുന്ന സത്യം വിട്ട് തെറ്റി. അന്ന് അവരുടേതായ ഒരു അവരുടേതായ പ്രസംഗം എന്ന് പറയുന്ന പുനരുദ്ധാനമൊക്കെ കഴിഞ്ഞു എന്നായിരുന്നു അന്ന് അവർ പ്രസംഗിച്ച്. ശ്രദ്ധിച്ചാട്ടെ, ഇതെല്ലാം പൗലോസിന്റെയൊക്കെ സമയത്ത്. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ പ്രസംഗ വിഷയം മാറി, പ്രസംഗ വിഷയം സത്യ വചനത്തെ തെറ്റിക്കുവാൻ തക്കവണ്ണം പ്രസംഗ വിഷയം മാറി. പൗലോസ് പറഞ്ഞു, ഞങ്ങൾ പോയ കഴിഞ്ഞാൽ കൊടിയ ചെന്നായിക്ക നിങ്ങളുടെ അടുക്കൽ വന്നിട്ട് അവര് വിപരീത ഉപദേശം പ്രസ്താവിച്ച് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയുന്ന ചെന്നായിക്കളാണത്. ഇപ്പോഴല്ല, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ വരും, ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവർ വരും. പ്രിയ സഹോദരങ്ങളെ, അങ്ങനെ വന്ന് വന്ന് ഓരോ ടീച്ചിങ്ങുകളുടെ ഉദ്ദേശം, പിശാചിനാൽ പ്രേരിതരായി പറയുന്ന ഓരോ ടീച്ചിങ്ങുകളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സത്യത്തെ നമ്മൾ ഇന്ന് മറയ്ക്കാനാണ്. സത്യം ഒന്നേ ഉള്ളൂ, സത്യത്തെ മറയ്ക്കുക. അപ്പൊ സത്യത്തെ മറയ്ക്കണമെങ്കിൽ അതനുസരിച്ച് ഭക്തിയുള്ള തലത്തിലുള്ള ടീച്ചിങ് തന്നെയായിരിക്കും ഇട്ടു തരുന്നേ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, അത് എന്താണ് ആ ടീച്ചിങ്? ഇതാ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഇതാ എന്നിട്ട് ഞാൻ അതിന്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. അപ്പോ വാക്കുകൾ മാത്രമല്ല കേൾവിയും. ഓ ലോർഡ്, ഐ ലവ് യു. രണ്ടും കൂടി ആകുമ്പോ കുറേയും കൂടി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരും. ഇതാ കാപട്യത്തെ തിരിച്ചറിയുക, ബൈബിളിലെ സത്യ സന്ദേശത്തിലേക്ക് വരിക. അവർ സത്യം വിട്ട് വഴിമാറി. അതിന്റെ കാരണം എന്ന് പറയുന്നത് ചില ശുശ്രൂഷകന്മാരാണ്. ശുശ്രൂഷകന്മാരുടെ പുറകിലെ അദൃശ്യമായ കാരണമോ പിശാചാണ്. പിശാച് മനുഷ്യനെ സ്വന്തം മഹത്വത്തിലേക്കും ധനമോഹത്തിലേക്കും ഒക്കെ വലിച്ചരച്ച് മനുഷ്യനെ വീഴിക്കുകയാണ്. അപ്പോ എന്താണ് ബൈബിളിലെ സത്യവിശ്വാസം? എന്താണ് ബൈബിളിലെ സത്യവിശ്വാസം? സത്യവിശ്വാസം ഇതാണ്, അപ്പൻ സ്വർഗീയ പിതാവ് നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തെറ്റിപ്പോയ വഴിയിൽ നിന്ന് മാനസാന്തരപ്പെട്ട് തിരിച്ചു വരിക. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനം യെശയ്യാ 53:6 പറയുന്നു, നാം ഓരോരുത്തരും വഴിതെറ്റിപ്പോയി താൻ താന്റെ വഴിയിലേക്ക് തിരിഞ്ഞുപോയി. അത് വിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെ വഴിയിലേക്ക് വരിക. ഇതാണ് സത്യം. ഇതാ നിങ്ങൾക്ക് ഈ സ്ക്രീനില് അത് കാണാം. എന്താണ് ബൈബിളിലെ സത്യം? എന്താണ് ബൈബിളിലെ സന്ദേശം? ബൈബിളിലെ സന്ദേശം എന്ന് പറയുന്നത് അപ്പൻ ദൈവം മനുഷ്യനോടുകൂടെ താമസിക്കാൻ വരുന്നു. ഇങ്ങനെയാണ് ബൈബിൾ അവസാനിക്കുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കും. വെളിപ്പാട് 21:3 ഈ പറയണേ എന്റെ താഴേക്ക്, ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കും. ഹല്ലേലൂയ. അപ്പൊ ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കാൻ വരികയാണ്. ഇതാണ് കർത്താവ് യേശു വിളിച്ചു പറഞ്ഞത്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ എന്ത് ചെയ്യണം? അതെ, ദൈവം നമ്മളോട് താമസിക്കുന്നത് സമീപിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ വാഴാൻ പോകുന്നത് സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ എന്ത് ചെയ്യണം? അതുകൊണ്ട് മനുഷ്യൻ മാനസാന്തരപ്പെടണം. അതിന്റെ അർത്ഥം അവിടെ എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യൻ സ്വന്തം വഴികളെ വിട്ടുപിരിഞ്ഞ് ദൈവത്തിന്റെ പദ്ധതികളോട് കൂടെ ചേർന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും ശത്രുവായ പിശാചിനെ പരാജയപ്പെടുത്തുക, ദൈവരാജ്യം അവകാശമാക്കുക. ഇതാണ് ബൈബിളിലെ സുവിശേഷ സന്ദേശം. ഇതാണ് ബൈബിളിലെ സന്ദേശം. ഇതിലേക്ക് നമ്മൾ എത്തിച്ചേരാനാണ് കർത്താവ് യേശുവിനെ കാൽവരി ക്രൂശിൽ തകർത്തത്. അങ്ങനെ യേശു കാൽവരിയിലൂടെ തുറന്ന ദേഹമെന്ന തിരശീലയിലൂടെ നമുക്ക് യേശുവിനെ അനുഗമിച്ച് ഈ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ദൈവവുമായി ഒരുമിച്ച് താമസിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരാം. ഇതാണ് ബൈബിളിലെ സന്ദേശം. എന്നാൽ ഈ സന്ദേശത്തെ മറയ്ക്കുവാൻ പിശാച് എന്താ ചെയ്യണമെന്ന് അറിയാമോ? അതെ, ശത്രുവായ പിശാചിനെ പരാജയപ്പെടുത്തണം, അവന്റെ കിണ്ടത്തെ എടുത്തു കളയണം. ഇതാണ് റോമ 16:20 സമാധാനത്തിന്റെ നിയമമോ? വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ചു കളയും. അപ്പോ നിങ്ങൾക്ക് പിശാചിനെ ചതക്കേണ്ട പരിപാടിയില്ല, ഒന്നുമില്ല. അതൊന്നും ഇല്ലാതിരിക്കാൻ പിശാച് തന്നെ മനുഷ്യർക്ക് ഇട്ടുകൊടുത്ത ഒരു ചിന്തയാണ്. അതും വളരെ ഭക്തിയുള്ള ചിന്ത തന്നെ ഇട്ടുകൊടുത്തിട്ട് ഈ സന്ദേശത്തിൽ നിന്ന് മനുഷ്യരെ അങ്ങ് മാറ്റുകയാണ്. ഈ സന്ദേശത്തിൽ നിന്ന് മനുഷ്യരെ അങ്ങ് മാറ്റുകയാണ്. അതെന്താണ് ആ സന്ദേശം? ഏതെങ്കിലും ഇട്ടുകൊടുത്തത് പോലെ വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശം ഇട്ടുകൊടുത്തത്, അവന് ഫലം കൊയ്യുന്ന ഒരു സന്ദേശം ഇട്ടുകൊടുത്തത്. ആ സന്ദേശം വേറൊന്നുമല്ല, യേശുവിനെ ദൈവമായി സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ ആരാധന ആരംഭിക്കുക. എത്ര ഭക്തിയുള്ള സന്ദേശം, എത്ര ഭക്തിയുള്ള സന്ദേശം! യേശുവിനെ ദൈവമായി സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങുക. ശ്രദ്ധിച്ചു കേൾക്കുക, എപ്പോഴും വചനം നോക്കി നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളും. യേശുവിനെ നാം റെസ്പെക്ട് ചെയ്യുന്നു, യേശു നമ്മുടെ കർത്താവാണ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ നമ്മൾ പുത്രനെയും ബഹുമാനിക്കുന്നു. നമ്മുടെ പാട്ടുപുസ്തകത്തിലെ പല പാട്ടുകളും പുത്രനെ ബഹുമാനിക്കുന്നതാണ്. ഇതേ ആ പാട്ടുകളിൽ ഒന്നാണ്, സ്വർഗീയ രാജാ യേശു മഹേശ നിനക്കെന്ന് സ്തോത്ര ഐസിലെന്ന്, ജീവന്റെ രാജാ പകരു നിൻ ജീവൻ സമൃദ്ധമായ ആത്മാദേഹി ദേഹങ്ങളിൽ. ഇതൊക്കെ നമ്മൾ പാടുന്നതാ, പക്ഷേ നമ്മുടെ വിശ്വാസത്തെ മറിച്ചു കളയുവാൻ തക്കവണ്ണം ദുഷ്ടനായ പിശാച് മനുഷ്യരുടെ ചിന്തകളെ മയക്കി ബൈബിളിൽ പറയാത്ത യേശുവിനെ ദൈവമായി സ്വീകരിക്കുക, യേശുവിനെ ആരാധിക്കുക. പ്രിയ സഹോദരങ്ങൾ, ഇത് എന്തിനാണെന്നറിയാമോ? ബൈബിളിലെ സത്യ സന്ദേശത്തെ മറയ്ക്കാൻ, ഭക്തന്മാരെ കബളിപ്പിക്കാൻ ഇട്ടുകൊടുത്ത സംഭവമായി. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ 5 കാര്യങ്ങളെ പറയാം. ഈ പറഞ്ഞ സന്ദേശം, യേശുവിനെ ദൈവമായി സ്വീകരിക്കുക, യേശുവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങുക എന്നുള്ള സന്ദേശം പിതാവായ ദൈവം പറഞ്ഞിട്ടുണ്ട്. ഉണ്ടെങ്കിൽ പറ. കർത്താവായ യേശു പറഞ്ഞിട്ടുണ്ട്, എന്നെ ദൈവമായി സ്വീകരിച്ച് എന്റെ നാമത്തിൽ ആരാധന തുടങ്ങി. അപ്പസ്തോലന്മാർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുദാസിൽ ആരാധന തുടങ്ങി? ഇനി ബൈബിളിൽ ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിട്ടുണ്ടോ? ബൈബിൾ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശുവിനെ ദൈവമായി സ്വീകരിച്ചേ യേശുവിനെ ആരാധന നടന്നു? ആദ്യ അഞ്ചാമത്തത് ആദ്യ നൂറ്റാണ്ടിൽ എവിടെയെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടോ? യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുനാഥൻ ആരാധന തുടങ്ങിയത്? പിന്നെ എവിടെ നിന്ന് കിട്ടി നമുക്ക്? പിന്നെ നമുക്ക് എവിടെ നിന്ന് കിട്ടി നമുക്ക്? പിതാവായ ദൈവം പറഞ്ഞിട്ടില്ല, യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുനാഥൻ ആരാധന തുടങ്ങാൻ യേശു ക്രിസ്തു നേരിട്ട് പറഞ്ഞിട്ടില്ല, എന്നെ ദൈവമായി സ്വീകരിച്ച് ചങ്കനാഥത്തിൽ ആരാധന തുടങ്ങ്. അപ്പസ്തോലന്മാർ ആരും പറഞ്ഞിട്ടില്ല യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുനാഥത്തിൽ ആരാധന തുടങ്ങ്. ബൈബിളിൽ എങ്ങും പറഞ്ഞിട്ടില്ല യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുനാഥത്തിൽ ആരാധന തുടങ്ങ്. ആദ്യ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസേ ഇല്ലായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഏറ്റവും നല്ല സന്ദർഭം യേശു വന്നപ്പോൾ സംഭവമായിരുന്നു. യേശു വന്നപ്പോൾ സംഭവമായിരുന്നു യേശുവിനെ നടുവിൽ നിർത്തി ഒരു ആരാധന നടത്തിയാൽ മതിയായിരുന്നു. പ്രിയ കുഞ്ഞുങ്ങളെ, നമ്മളുടെ വിശ്വാസത്തെ മറിച്ചു കളഞ്ഞതാണ് ഹുമനിയോസും വിലത്തോസും വിശ്വാസത്തെ മറിച്ചു കളയുന്നത് ഉപദേശം കൊണ്ടായിരുന്നു. ആദ്യ കുടുംബത്തിൽ പിശാച് വിശ്വാസത്തെ മറിച്ചു കളഞ്ഞത് ഉപദേശം കൊണ്ടായിരുന്നു. ആദമവ്വാമാരുടെ ജീവിതത്തിൽ വിശ്വാസത്തെ മറിച്ചു കളഞ്ഞത് ഉപദേശം കൊണ്ടായിരുന്നു. മറ്റൊരു പ്രസംഗം കൊണ്ടായിരുന്നു. അതേ പിശാച് ഇന്നും പ്രവർത്തിക്കുക. മനുഷ്യരോടല്ല നമുക്കിവിടെ പോരാട്ടം, പിശാചിനോടോ അവന്റെ കൂട്ടിനോടോ വായ്പകളോടോ അധികാരങ്ങളോ ഈ അന്ധകാര ലോകത്തിന്റെ ആധിപത്യ ശക്തികളോടുമാണ് പോരാട്ടം. എന്തുകൊണ്ടാണ് ജനത്തിന് അകത്ത് കയറാൻ പറ്റാത്തത്, ദൈവരാജ്യത്തിനകത്തേക്ക് വരാൻ പറ്റാത്തത്? കാരണം സുവിശേഷം തന്നെ മറച്ചു കളഞ്ഞു. യേശു പ്രസംഗിച്ച സുവിശേഷം തന്നെ മറച്ചു കളഞ്ഞു. യേശു മൂന്നര വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷം പോലും ഇത് ബൈബിൾ കോളേജിലെ സിലബസിലില്ല, മറച്ചു കളഞ്ഞു. ഇത് എത്ര പ്രാവശ്യം കേട്ടിട്ട് ചെവി അടഞ്ഞ പൊട്ട അണലി പോലെ ഇരിക്കാന്നല്ലാതെ ഈ മനുഷ്യനെ കൊണ്ട് ഒന്നും പറ്റുന്നില്ല. കാരണം പിശാച് ഈ ദൈവദാസന്മാരെ ഒക്കെ ബലഹീനമാക്കി അടിച്ച് അടിച്ച് ഇവന്റെ തല പൊങ്ങരൊന്നും പറഞ്ഞിട്ട് അടിച്ച് താഴ്ത്തിയിട്ടിരിക്കുക. ഒന്നും പൊങ്ങത്തില്ല, ഒന്നിന്റെയും തല പൊങ്ങത്തില്ല. കാരണം ഒരുത്തന്റെ തല പൊങ്ങിയാൽ ഉടനെ തന്നെ അടുത്തവൻ പോകും. എടാ അവൻ നമുക്ക് നമ്മുടെ വിശ്വാസമല്ലേ, വേറെ പ്രശ്നം വേറെ തം പറഞ്ഞു. ഉടനെ സെന്ററിൽ നിന്ന് ആളിറങ്ങും, സെൻട്രൽ മെത്രാനോ സെൻട്രൽ അച്ഛനോ സെൻട്രൽ പാസ്റ്ററോ ഇറങ്ങും. നീ എന്തുവായി പറയണേ? നമ്മുടെ അപ്പനപ്പന്മാർ അപ്പച്ചന്മാര് പോലെ നമ്മള് കള്ള കള്ളയല്ല, നമ്മൾ നമ്മുടെ ഭാഷയിലെ സത്യോപദേശം. ഈ ഉപദേശം പറഞ്ഞുകൊണ്ടിരിക്കുക. പിതാവോ പറഞ്ഞിട്ടില്ല, പുത്രനോ പറഞ്ഞിട്ടില്ല, അപ്പസ്തോലന്മാരോ പറഞ്ഞിട്ടില്ല, ബൈബിളിലും ഇല്ല, ആദ്യ നൂറ്റാണ്ടി പ്രസംഗിച്ചിട്ടുമില്ല. പിന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഈ ഉപദേശം? എനിക്ക് പറഞ്ഞതാ ഈ ബൈബിളിൽ നിന്ന് കാണിച്ചതാ. ഈ വിശ്വാസത്തിൽ അല്ലെ അടിസ്ഥാനം വെച്ചാക്കണെ? എന്തിനാ നിങ്ങളെ പിശാജ് കബളിപ്പിക്കാൻ വെച്ചു കൊടുക്കണെ? എന്നെ വിഴുങ്ങിക്കോ പിശാജേ, ഇതാ ഞാൻ നിൽക്കുന്നു. എന്നിട്ട് അവസാനം യേശുവിന്റെ അടുക്കൽ ചെന്നപ്പോ യേശു പറയും, ഗെറ്റ് ഔട്ട്, ഞാൻ നിന്നെ അറിയത്തു പോലുമില്ല. ഹല്ലേലൂയ. പിശാജ് വിഴുങ്ങിയിരിക്കുക. ബൈബിള് പറഞ്ഞിട്ടുണ്ടോ വിഴുങ്ങുമെന്ന്? അതെ, ഒന്നുമാത്ര അഞ്ചാമത്തെ പറയുക, നിർമ്മതരായിരുപ്പിൻ ഉണർന്നിരുപ്പിൻ, നിങ്ങളുടെ പ്രതിയോഗിയാകുന്ന പിശാച് ആരെ വിഴുങ്ങണം എന്ന് പറഞ്ഞ് ചുറ്റി തിരിഞ്ഞു നടക്കുക. കുഞ്ഞെ നിന്നെ വിഴുങ്ങി, കഴിഞ്ഞ നാളിൽ എന്നെ വിഴുങ്ങിയതാ, പക്ഷേ ശക്തനായ കർത്താവ് എന്നെ പുറത്തടക്കി. ദാവീദ് തന്റെ ആടിനെ സിംഹത്തിന്റെ വായിൽ നിന്ന് പുറത്തടക്കിയത് പോലെ കർത്താവാ യേശു, എനിക്ക് യേശു കർത്താവാ, എനിക്ക് യേശു എന്റെ കർത്താവാ, എന്റെ രക്ഷകന, എന്റെ നാഥന, ഞാൻ അനുഗമിക്കുന്നത് എന്നെ പിതാവായി നിങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത് ന്യായപ്രമാണത്തിനുള്ളിലല്ല, യേശുവിന്റെ ഉള്ളില, യേശുവിന്റെ ഉള്ളിലാ സൂക്ഷിച്ചിരിക്കണേ. ഹല്ലേലൂയ. അതുകൊണ്ട് പിതാവ് എന്നെ എന്ത് ചെയ്തു? ക്രിസ്തു യേശുവിൽ സകലയിടത്തും എന്നെ ജയോത്സവമായി നടത്തുന്നു. Thanks to be my heavenly father, he always directs me in triumphal procession in Christ Jesus. I will never fail because I am kept inside Jesus Christ. Hallelujah. യേശുവിൽ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ആര്? പിതാവ്. നേരത്തെ അങ്ങനെയായിരുന്നില്ല, ന്യായപ്രമാണത്തിലാ നമ്മളെ സൂക്ഷിച്ചത്. ന്യായപ്രമാണത്തിന് അടച്ച് അടച്ച് പൂട്ടി സൂക്ഷിച്ചു. എന്നാൽ യേശു വരുന്നത് വരേ ഉള്ളൂ. ഇന്ന് ന്യായപ്രമാണത്തെ മാറ്റി നമ്മൾ യേശുവിൽ സൂക്ഷിച്ചു. ഇന്ന് യേശുവിൽ സൂക്ഷിക്കുമ്പോൾ അതൊരു യാത്രയാണ്, ന്യായപ്രമാണ യാത്രയല്ല. യേശുവിന് ഒരു യാത്രയാ, പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കിയ ഒരു യാത്ര. മക്കളെ, സഹോദരന്മാരെ, നിങ്ങളെ ആരാ വഴിതെറ്റിച്ച? വേറെ ആരും അല്ല, ആദത്തെ ആവുകയും വഴിതെറ്റിച്ച പിശാച് തന്നെയാ വഴിതെറ്റിച്ച. യേശുവിനെ നമ്മൾ ബഹുമാനിക്കണം. കാരണം യേശുവാണ് നമ്മുടെ തല, യേശുവാണ് നമ്മുടെ കർത്താവ്. യേശുവിന്റെ മുകളിൽ ഒരേ ഒരേ ആളേ ഉള്ളൂ, യേശുവിന്റെ തല ദൈവം. പസ്കോറിന്റെ 11 അധ്യായം പറഞ്ഞേ, അല്ല യേശു ദൈവമാണെന്നല്ല ബൈബിള് പറയുന്നേ, യേശുവിന്റെ തല ദൈവമാണ്. തെറ്റാണെങ്കിൽ തെളിയിക്ക. ഹല്ലേലൂയ. അതൊരു സത്യവിശ്വാസത്തിലേക്ക് വാ. സത്യവിശ്വാസത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾ നിങ്ങൾ ഇന്ന് ഒരു മനുഷ്യൻ ഉരുത്തിരിയും. ഒന്ന് യോഹന 3:9 ഒരു മനുഷ്യൻ ഉരുത്തിരിയും. പാപം ചെയ്യാൻ കഴിയാത്തൊരു മനുഷ്യൻ ഉരുത്തിരിയുന്നത് കാണാം. ആരെയും പാരായ്ക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ ഉരുത്തിരിയുന്നത് കാണാം. സത്യത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു മനുഷ്യൻ ഉരുത്തിരിയുന്നത് കാണാം. അവിടെ പറയുന്നു, ദൈവത്തെ ജനിച്ചോ പാപം ചെയ്യുന്നില്ല, കാരണം ദൈവത്തിന്റെ വിത്ത് അവന് കിടക്കുന്നു, അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ കഴിവില്ല. ഇങ്ങനെ ഒരു മനുഷ്യനെ കാണാം. ഇന്ന് എന്തുകൊണ്ടാ കാണാൻ പറ്റാത്തതെന്ന് അറിയാമോ? യഥാർത്ഥ സത്യ സുവിശേഷം യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത് അകത്തില്ല. അകത്തില്ല. ആ വിത്ത് അകത്ത് വരുമ്പോഴാണ്, പ്രിയ സഹോദരങ്ങളെ, ആ വിത്ത് അകത്ത് വരുമ്പോഴാണ് ഒരു മനുഷ്യന് മാറ്റം സംഭവിക്കുന്നത്. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം Romans 1:16 അവിടെ പറയുകയാണ്, സുവിശേഷം ദൈവശക്തിയാണ്. ദൈവശക്തിയാണ് ആ സുവിശേഷം. യേശു പ്രസംഗിച്ച സുവിശേഷം ദൈവശക്തിയാണ്. ആ സുവിശേഷം നമുക്ക് ആവശ്യമാണ്, എങ്കിലേ നമ്മൾ ആളുമാറുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു തലം നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ അറിഞ്ഞിരിക്കണം. ആളെ മാറ്റുന്ന സുവിശേഷം, വെറും ഹോള് മാത്രം മാറ്റിയില്ല, ആളെ മാറ്റുന്ന സുവിശേഷം. അതിന് സുവിശേഷത്തിന്, യഥാർത്ഥ സുവിശേഷത്തിന് റീപ്ലേസ്മെന്റ് ഇട്ട് കൊടുത്തിരിക്കുക. അതിന് തൊട്ടടുത്തത് ഇന്നലെ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഒരു സുവിശേഷ സംഘടനയോട് പ്രസംഗിക്കുവാനായിട്ടല്ലേ, ആ സുവിശേഷ സംഘടനയോട് പ്രസംഗിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാ അവിടെ കൊണ്ടുപോകുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓൾറെഡി ഇതിൽ കേൾക്കുന്ന പലർക്കും അറിയാവുന്ന കാര്യമാണ്, ദാവീദിന്റെ പുത്രനായി മരിച്ച് ഉയർത്തെഴുന്ന യേശുവാണ് സുവിശേഷം. യേശു തീർച്ചയായും നമുക്ക് സുവിശേഷം തന്നെ, യാതൊരു സംശയമൊന്നുമില്ല, നല്ല വിശേഷമാണ്. പക്ഷെ യേശു പ്രസംഗിച്ച സുവിശേഷം മരിച്ചുയർത്തെഴുന്ന യേശു ഒന്നും അല്ല പ്രസംഗിച്ചത്. മരിച്ചുയർത്തെഴുന്ന യേശു അല്ല, ആ സുവിശേഷത്തെ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്, മറച്ചു കളഞ്ഞു, വിശ്വാസം മറച്ചു കളഞ്ഞു, അട്ടിമറിച്ചു. പിശാച് ഇതാ മനസ്സിലാക്കണം, ഇതാ മനസ്സിലാക്കണം. ഈ അട്ടിമറിയ നാം അനുവദിക്കരുത്. യഥാർത്ഥ ദൈവിക സന്ദേശം എന്ന് പറയുന്നത്, യേശു പ്രസംഗിച്ച സുവിശേഷം എന്ന് പറയുന്നത്, അപ്പൻ നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു, സ്വർഗീയ പിതാവ് നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. ഇതാണ് യേശു പറഞ്ഞ സുവിശേഷം. അപ്പൻ വരുന്നു. മക്കളെ ഒരുങ്ങിക്കോ, അപ്പൻ വരുമ്പോ ഭൂമിയുടെ ഭരണം നിങ്ങൾക്ക് തരാൻ പോകുന്നു. ചെറിയാട്ടു കുടുംബേ ഭയപ്പെടേണ്ട, കിണ്ടം നിങ്ങൾക്ക് തരുവാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. അതാണ് ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതല്ല, അത് നമുക്ക് സുവിശേഷം തന്നെയാണ്, അത് നമുക്ക് രക്ഷയുടെ സന്ദേശമാണ്. പക്ഷെ യേശു പറഞ്ഞ സുവിശേഷം വ്യക്തതയോടെ, ഇതാ ദൈവത്തിന്റെ തിരുവചനം 4 സുവിശേഷങ്ങളിൽ വ്യക്തതയോടെ പറയുന്നു. ആദ്യമായിട്ട് കേൾക്കുന്നവർക്ക് വേണ്ടി ഒന്ന് വായിക്കാം, Mark 1:15. എന്തുകൊണ്ടാണ് നമുക്ക് അകത്ത് കയറാൻ പറ്റാത്തത്? സുവിശേഷം നമ്മുടെ അകത്ത് ഇല്ലാത്തത് കൊണ്ട്. വായിച്ചു.
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പൻ എന്ന് പറഞ്ഞു.
കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, എന്നെ ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിത്വങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, ദാവീദിന്റെ പുത്രനായി ജനിച്ച് മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷം. അപ്പൊ മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവാണ് സുവിശേഷമെങ്കിൽ, ഇവിടെ യേശു ഇനിയും മരിക്ക, ഇത് ഈ പ്രസംഗം നടക്കുമ്പോ യേശു മരിക്കാൻ ഇനിയും 3.5 വർഷമുണ്ട്. 3.5 വർഷമുണ്ട്. മരിച്ചെങ്കിലേ ഇവന് ഉയർത്തെഴുന്നേക്കാൻ പറ്റുള്ളൂ. അപ്പൊ സുവിശേഷം അതുവരെ, നമ്മൾ പ്രസംഗിക്കുന്ന സുവിശേഷം അതുവരെ ജനിച്ചിട്ടില്ല. ഇനിയും ബർത്ത്ഡേക്ക് 3.5 വർഷം കാത്തിരിക്കണം ആ സുവിശേഷത്തിന്റെ. മരിച്ചുയർത്തെഴുന്നേറ്റ യേശുവിന്റെ സുവിശേഷത്തിന് ഇനി 3.5 വർഷം കാത്തിരിക്കണം. അപ്പോ അതിനെല്ലാം മുമ്പ് യേശു എന്നാ പ്രസംഗിച്ചു എന്ന് ഇവിടെ പറയണേ. യേശു സുവിശേഷം പ്രസംഗിച്ചു. അതിനെല്ലാം മുമ്പ് മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് 3.5 വർഷം മുമ്പ് യേശു സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ യേശു പ്രസംഗിച്ച സുവിശേഷം. ആ 3.5 വർഷവും യേശു പ്രസംഗിച്ച സുവിശേഷം ഞാൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റു എന്നല്ല. യേശു പറഞ്ഞത് സുവിശേഷമാണിത്, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. മനസ്സിലാകുന്നുണ്ടോ? യേശു മരിച്ചുയർത്തെഴുന്നേൽക്കുന്ന സുവിശേഷം ഇനിയും 3.5 വർഷം കഴിഞ്ഞാലേ വരുള്ളൂ. ഇപ്പൊ യേശു സുവിശേഷം പ്രസംഗിക്കുകയാണ്. അവർ എഴുതിയിരിക്കുന്നു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം ദൈവം വരുന്നു ഭൂമിയിലേക്ക്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ വരാൻ പോകുന്നു. അതിനാദ്യം മനുഷ്യന്റെ ഉള്ളിൽ വരണം. അപ്പോ ദൈവം ഇതാ സമീപിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ രാജ്യം എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അധികാരം, ദൈവത്തിന്റെ അധികാര സീമ. ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യ നീ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തെ വിശ്വസിപ്പിൻ. ഏതാണ് സുവിശേഷം? ഈ പറയുന്ന സുവിശേഷം. മരിച്ചുയർത്തെഴുന്നേറ്റ യേശു അപ്പൊ ഇല്ല, യേശു ജീവനോടെ നിൽക്കുകയാണ് അവിടെ. പിന്നെ എന്താണ് സുവിശേഷം? അതിന്റെ തൊട്ട് മുകളിൽ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്താണ് യേശു പ്രസംഗിച്ച സുവിശേഷം. മരിച്ചുയർത്തെഴുന്നേറ്റ യേശു അല്ല. എന്താണ് അവിടുത്തെ സുവിശേഷം? വായിച്ചേ.
എന്നാൽ യോഹന്നാൻ തടവിൽ ആയ ശേഷം യേശു ഗലീലയിൽ ചെന്ന് ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു.
അതാണ് മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവിനെ പ്രസംഗിച്ചെന്നല്ല, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതാ ദൈവം മക്കളോടുകൂടെ മനുഷ്യരോടുകൂടെ താമസിക്കാൻ വരുന്നു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ എന്ന് പറയുന്ന വെളിപ്പാട് പുസ്തകം 21:3 അത് സംഭവിക്കാൻ പോകുന്നു. അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് 3 സ്റ്റെപ്പുകളിലായിട്ടാണ് സംഭവിക്കുന്നത്. ആദ്യം പരിശുദ്ധാത്മാവ് ഇന്നത്തെ സ്റ്റേജിൽ നമ്മളോടുകൂടെ വന്നു. ദൈവരാജ്യം ഭക്ഷണവും പാനീയവും അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിനുള്ള സന്തോഷവും മാത്രമേ. എന്നാൽ അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോ, 1000 വർഷം ഭരണത്തിലേക്ക് വരുമ്പോ, പരിശുദ്ധാത്മാവ് മാത്രമല്ല, ഇതാ ക്രിസ്തുവും കൂടി ഇറങ്ങി വരികയാണ്. ക്രിസ്തു ജെറുസലേം തലസ്ഥാനമായി 1000 വർഷം ഭരിക്കും. അപ്പോഴോ ഇതാ ആ തൃത്വം നമ്മൾ പറയുന്ന ദൈവപ്രവൃത്തിയെ നമ്മൾ പറയുന്ന ആ 3-ൽ ഇതാ രണ്ടാമനും കൂടെ ഇങ്ങനെ എത്തി. ക്രിസ്തു ഇവിടെയായി, പരിശുദ്ധാത്മാവ് ഇവിടെയായി. എന്നാൽ 1000 വർഷം കഴിയുമ്പോൾ ഇതാ ദൈവം തന്നെ, പിതാവായ ദൈവം തന്നെ നമ്മളോടുകൂടി ഇറങ്ങി വരികയാണ്. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാര. അങ്ങനെ 3 പരമാവിൽ ഈ പ്രവൃത്തി പൂർത്തിയാകും. 3 സ്റ്റേജുകളായി ഈ പ്രവൃത്തി പൂർത്തിയാകും. അങ്ങനെ പിതാവ് ഇതാ ഭൂമിയിലേക്ക് കടന്നു വരുമ്പോൾ പുത്രൻ സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും എല്ലാം നീക്കം വരുത്തിയിട്ട് കിങ്ഡം പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും. എന്നിട്ട് ദൈവം സകലത്തിന് സകലതുമാകുന്നതിന് പുത്രൻ താനും ഈ പിതാവിന് കീഴടങ്ങിയിരിക്കുമെന്ന് ഈ ബൈബിൾ ആണോ പറയുന്നേ? ഇതാണ് സുവിശേഷം. ദൈവം നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു. ഇതാണ് യേശു അറിയിച്ചത്. അതുകൊണ്ട് മനുഷ്യ നീ എന്ത് ചെയ്യണം? മാനസാന്തരപ്പെടണം. എവിടെ നിന്ന് എങ്ങോട്ട്? നിന്റെ സ്വന്തം വഴികളെ വിട്ട്, നിന്റെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ വിട്ടിട്ട് ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരണം. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് വരാൻ നീ ഈ പദ്ധതി അറിയാതിരിക്കാൻ വേറൊരു വിശ്വാസം കിട്ടുന്നപ്പ വേറൊരു വിശ്വാസം കിട്ടുക നമ്മൾ. ഇതാണ് പിശാച് ചിന്തിക്കുന്നത്. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് എന്റെ ഗവൺമെന്റിനെ മാറ്റുക എന്നുള്ളതാണല്ലോ. പിശാച് ചിന്തിക്കുകയാണ് എന്റെ ഗവൺമെന്റിനെ മാറ്റണം. രോമ 16 സമാധാനത്തിന് നിയമവും വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി ചമച്ചു കളഞ്ഞു. ഞാൻ ഇങ്ങനെ വായിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല, കാരണം ഈ ജനത്തിന് ഈ വാക്യമൊന്നും അറിയത്തില്ല. വായിച്ചത് ക്ലാസ് 16:20 Roman 16:20 സഭയുടെ പർപ്പസ് ആണ്. സഭയുടെ പർപ്പസ് ഇന്ന് സഭയ്ക്കും അറിയത്തില്ല എന്താ സഭയുടെ പർപ്പസ്. വായിച്ചു.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴെ ചതച്ചു കളയും.
അപ്പൊ നിങ്ങളുടെ കാൽക്കീഴിൽ സാത്താനെ ചതച്ചാനാണ് ദൈവത്തിന്റെ പദ്ധതി. അപ്പൊ പിശാച് എന്ത് ചെയ്ത്? അതിനു മുമ്പ് നിങ്ങളെ അങ്ങ് ചതച്ചു. ഒരു വിശ്വാസം കിട്ടുന്നിട്ട് നിങ്ങളെ അങ്ങ് ചതച്ചു. മനസ്സിലായോ? നിങ്ങളുടെ കാൽക്കീഴിൽ സാത്താനെ ചതക്കാനായിരുന്നു ദൈവത്തിന്റെ പദ്ധതി. അപ്പോ പിശാച് എന്ത് ചെയ്തു? ആദാഹവാച്ചൊരു വിശ്വാസം ഇട്ട് കൊടുത്തിട്ട് അവരെ ചതച്ചതുപോലെ നിങ്ങൾക്കൊരു വിശ്വാസം ഇട്ടുന്നു. എന്താണ് വിശ്വാസം? യേശുവാണ് ദൈവം, യേശുവിനകത്ത് ആരാധന തുടങ്ങി. പ്രിൻസിപ്പിൾ ഓഫ് റീപ്ലേസ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഒന്നിനെ മാറ്റാൻ വേറൊന്നിനെ കൊണ്ടുവരുന്നു, ഒന്നിനെ മാറ്റാൻ വേറൊന്നിനെ. നമ്മളിത് പണ്ട് പഠിച്ചത് വേറെ രീതിയിൽ, വേറെ രീതിയിൽ നേരത്തെ പഠിച്ചതാ. കാരണം ഈ ഈ ക്ലാസ്സിലേർച്ച നേരത്തെ എന്തായിരുന്നു? എയർ ആയിരുന്നു. ഈ ഏറിനെ മാറ്റാൻ വേണ്ടി ഞാൻ ബാക്കി ക്ലീനറ് കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ വേറൊന്നും സഖ്യം വേറൊന്നും കൊണ്ടുപോകുന്നില്ല. അതിന് വരെ ദൈത്രം വെള്ളം ഒഴിച്ചപ്പോ അത്ര ഇറങ്ങിപ്പോയി. ഇനി ഈ ബാക്കിയുള്ള ഏറിനെ കളയണ കാണണം നിങ്ങക്ക് അനുസരിച്ച് വളരെ എളുപ്പമാ, വേറൊന്നും ഒഴിച്ചു കൊടുത്താൽ മതി. അതായത് പ്രിൻസിപ്പിൾ ഓഫ് റീപ്ലേസ്മെന്റ്, ഒന്നിന് പകരം വേറൊന്ന് കൊടുത്താൽ ആദ്യത്തെ അങ്ങ് പോകും. രണ്ട ഈ മുകളിലുള്ള ഏറിനെ കളയണ കാണണം, വേറൊന്നും വേണ്ട. ഇതാ ഒരു പുതിയ ഒഴിച്ചു കൊടുക്കാണെ, യേശുവാണ് ദൈവം, യേശുവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങിയാണ് ഒഴിച്ചു കൊടുക്കും. ഹൃദയം മുഴുവൻ ഇപ്പം നിറഞ്ഞിരിക്കുക, യേശുവാണ് ദൈവം, യേശുവിന്റെ നാമത്തിൽ ആരാധന തുടങ്ങുക. ശ്രദ്ധിച്ചേ, ഇനിയിപ്പോ ഹൃദയം മുഴുവൻ അത് നിറഞ്ഞിരിക്കുക. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് മുഴുവൻ നിറഞ്ഞിരിക്കുക. ഇത് കേൾക്കുമ്പോ ഒക്കെ വിഷമമാണ് ഈ ഭാഗത്ത്. കാരണം എന്നിട്ട് ഇത് സത്യ സകല മനുഷ്യരും ബോഷ്ക്ക് പറയും. എന്നിട്ട് മനുഷ്യരിലൂടെയാണ് ഇത് അറിയിച്ചത്. ഹുമനിയോസും പീലത്തോസും അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ട്. അവരിലൂടെയാണ് ഇത് അറിയിക്കുന്നത്. അവരിലൂടെ ഇത് അറിയിച്ച് സത്യവിശ്വാസത്തെ മറിച്ചു കളയുകയാണ്. സത്യവിശ്വാസത്തെ മറിച്ചു കളയുക. അപ്പോ യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് പിശാചിനെ നിന്റെ കാലിന്റെ കീഴിലാക്കാനാണ്. പക്ഷെ പിശാച് ആഗ്രഹിച്ചത് നിനക്കൊരു വിശ്വാസം ഇട്ട് തന്നിട്ട് നിന്നെ അവന്റെ കാൽക്കീഴിലാക്കാനാണ്. ഇന്ന് അവന്റെ കാൽക്കീഴിൽ ഇരിക്കല്ലേ. അതുകൊണ്ടല്ലേ ബൈബിളിലെ സത്യവിശ്വാസം അറിയാൻ പറ്റാത്തെ. ബൈബിളിലെ സത്യവിശ്വാസം അറിയാനേ പറ്റുന്നില്ല, അവിടെ നിൽക്കുകയാണ്. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ഇതിനു വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. നേരത്തെ നമ്മൾ കേട്ടു, നമ്മൾ ഇന്ന് വിശ്വസിക്കുന്ന വിശ്വാസം എവിടെ ഉണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? ഒന്ന് പറഞ്ഞേ. പിതാവ് പറഞ്ഞോ, യേശുവാണ് ദൈവം, യേശുവിനകത്ത് ആരാധന തുടങ്ങാൻ യേശുവിനെ ദൈവമായി സ്വീകരിക്കുക. പുത്രനായ യേശുക്രിസ്തു പറഞ്ഞു, യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുവിനകത്ത് ആരാധന തുടങ്ങാൻ. അപ്പൊസ്തലന്മാർ ആരെങ്കിലും പറഞ്ഞോ, യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുവിനകത്ത് ആരാധന തുടങ്ങാൻ? ബൈബിളിൽ എവിടെയെങ്കിലും പറയുന്നോ, യേശുവിനെ ദൈവമായി സ്വീകരിച്ച് യേശുവിനകത്ത് ആരാധന തുടങ്ങാൻ? ആദ്യ നൂറ്റാണ്ടിൽ യേശു ജീവിച്ചത്, ആദ്യ നൂറ്റാണ്ടിൽ ഇത് എവിടെയെങ്കിലും നടന്നതായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഈ പ്രാക്ടീസ് ഉണ്ടായിരുന്നു? ഇല്ല. പിന്നെ ആരിട്ടതൊന്നു? പോലീസ് വ്യക്തമായി പറഞ്ഞു, ഞങ്ങൾ പോയ ഉടൻ തന്നെ കൊടിയ ചെന്നായിക്ക നിങ്ങളുടെ ഇടയിൽ വരും. അവർ വിപരീത ഉപദേശം, എന്തിനു സത്യത്തെ മറച്ചു കളയാൻ വിപരീത ഉപദേശം എനിക്ക് തരും. ഭയങ്കര ഉപദേശം തന്നെയായിപ്പോയി, തമ്മിൽ ഭയങ്കര ഉപദേശമായിപ്പോയി. ഹല്ലേലൂയ. ഇതിട്ട് നിങ്ങളെ മറച്ചു കളയും. എന്നിട്ട് അവരെ തങ്ങളുടെ പിന്നാലെ, മനുഷ്യർ തങ്ങളുടെ പിന്നാലെ വലിച്ചഴച്ചു. അതിന്റെ റിസൾട്ട് ആണ് ഇന്നത്തെ ഇത്രത്തോളം ഗ്രൂപ്പുകൾ ഉണ്ടായത്. ഏത് ഗ്രൂപ്പും ഇതാ പറയുന്നത്, ഒരു വ്യക്തിയുടെ പുറകെ വലിച്ചഴക്കുക, അല്ലെങ്കിൽ ആ സംഘടനയുടെ പുറകെ വലിച്ചഴക്കുക. ഇത് പറയുന്നത് ഞാൻ ദൈവത്തിന്റെ ആളെന്നോ ദൈവത്തിന്റെ കുഞ്ഞാണെന്നോ അല്ല, ഞാൻ ഇന്ത്യന്റെ ആള്, ഞാൻ ഏജിയുടെ ആള്, ഞാൻ സി എസ് ഐയുടെ ആള്, ഞാൻ കത്തോലിക്കിന്റെ ആള്. ഇപ്പൊ ദൈവത്തിന് ആരും ഇല്ലാതെ, എല്ലാവരും വേറെ എന്റെ ആളുകളായി മാറി. എന്റെ പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെടരുതേ. ചതിക്കപ്പെട്ട് കിടക്കിയ ഇനിയെങ്കിലും ചതി മനസ്സിലാക്കി തിരിച്ചെഴുന്നേൽക്ക. ഹല്ലേലൂയ. ഈ ബൈബിളിൽ യേശു പറഞ്ഞ സന്ദേശം വേറെ ആരുമല്ല, യേശു പറഞ്ഞ സന്ദേശം ഇതാ, ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യ, നീ നിന്റെ സ്വന്തം വഴികളെ വിട്ടുതിരിഞ്ഞ് മാനസാന്തരപ്പെട്ട് ദൈവത്തിന്റെയും നിന്റെയും ശത്രുവായ പിശാചിനെ കാൽക്കീഴിലാക്കാൻ ദൈവം നിന്നെ സഹായിക്കും. അവനാണ് ആദ്യ കുടുംബത്തെ പ്രിൻസിപ്പിൾ ഓഫ് റീപ്ലേസ്മെന്റ് എന്നുള്ള ഒരു വചനം കൊടുത്തിട്ട് ഇതാ ഇവരെ കാൽക്കീഴിലാക്കിയത്, മനുഷ്യരെ മരണത്തിന്റെ കീഴിലാക്കിയത്. എങ്ങനെ കാൽക്കീഴിലാക്കിയെന്ന് വെച്ചാൽ, മനുഷ്യൻ നിൽക്കുന്ന കാലിന്റെ കീഴിൽ എങ്ങനെയാണ്? കാലിന്റെ കീഴിൽ എന്ന് വെച്ചാൽ മരണത്തിന്റെ കീഴിലാക്കി. ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അവിടെ ഇതുപോലെ തന്നെയായിരുന്നു, അവിടെയും ഇതുപോലെ തന്നെയായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ആദ്യ കുടുംബത്തിലേക്ക് വന്നാൽ ഇതേ സംഭവം നമുക്ക് അവിടെയും കാണാം. പിശാചിന്റെ പദ്ധതി മാറുന്നില്ല, ദൈവ സത്യ സന്ദേശം കൊടുത്തു. എന്താ നീ ചെയ്യണ്ടേ? നിന്നെ കുറിച്ചുള്ള എന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്, ആദമേ നീയെ സർവഭൂമിയെയും വാഴുക എന്നുള്ളത്. ഉൽപ്പത്തി 1:28 ദൈവം ആദത്തോട് പറഞ്ഞു, നീ സന്താന പുഷ്ടനായി പെരുകി ഭൂമി നിറഞ്ഞ് അതിനെ അടക്കി വാഴുക. അതിനുവേണ്ടി നമ്മൾ സൃഷ്ടിച്ചെന്ന് 1:26 പറയുന്നു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനുണ്ടാക്കാൻ ഭൂമിയെ വാഴും, ഭൂമിയുടെ കിങ്ഡം അലങ്കരിക്കും. അപ്പൊ ദൈവം എന്ത് ചെയ്യുന്നതിന് മുമ്പ് മനുഷ്യനെ ആരെയും ദൈവം ടെസ്റ്റ് ചെയ്യും. ആദ്യം അവൻ കൊള്ളാവുന്നതിനാ തെളിഞ്ഞ പിന്നെ അവൻ ശുശ്രൂഷ ആൾക്കാൻ. അപ്പോ ദൈവം അവിടെയുള്ള സകലതുമാനത്തിന് കൊടുത്തു. എന്നിട്ട് ഒരു വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്ന് കൂടി ദൈവം കൽപ്പിച്ചു. നന്മ തിരുമ്പോഴേക്കും അതിന് വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, ചെയ്യേണ്ട ജോലി കൊടുത്തു. തോട്ടം കാക്കണം, തോട്ടത്തിൽ വേലയും ചെയ്യും. അപ്പൊ തോട്ടം കാക്കുക, അപ്പൊ പിന്നെ തോട്ടത്തിനുള്ളിലേക്ക് അനധികൃതമായി ആരും കയറത്തില്ല. തോട്ടത്തിൽ വേലയും ചെയ്യുക. ഇത് ചെയ്താൽ മതിയായിരുന്നു. ദൈവം പറഞ്ഞത് ആ നന്മനെ കുറിച്ച് അപേക്ഷത്തിന്റെ ഫലം തിന്നാതിരിക്കുക. ഇത് ചെയ്താൽ അവൻ ടെസ്റ്റ് ജയിച്ചേനെ, ടെസ്റ്റ് ജയിച്ചേനെ. അപ്പോ ഈ ഒരു സംഭവത്തെ ഇനി വിപരീത ഉപദേശം പറയണം. വിപരീത ഉപദേശം ഇനി അവിടെ നിന്ന് കിട്ടും. ഈ വിശ്വാസത്തെ മറിച്ച് കളയാൻ തക്കോണം ഇതാ പിശാച് സർപ്പത്തിന്റെ രൂപത്തിലൊക്കെ വരികയാണ്. എന്നിട്ട് നേരിട്ട് ആദ്യത്തിന്റെ അടുത്ത് പോകാതെ ഹൗവേരടുക്കും. അവന്റെ തന്ത്രം നോക്കണേ, ഇന്ന് ഇത് ഇങ്ങനെ തന്നെ സംഭവം നടക്കണേ. ഗ്ലോറി. അതുകൊണ്ട് ഹൗവമാരെയൊക്കെ സ്നേഹിക്കണം, പക്ഷെ സൂക്ഷിക്കും. ശ്രദ്ധിച്ചേ, ഹൗവമാരെയൊക്കെ എന്ത് ചെയ്തോണം, സ്നേഹിക്കണം, നിറച്ച് സ്നേഹം കൊടുക്കണം. നിറച്ച് സ്നേഹം കൊടുത്താൽ അവർ ഒത്തിരി ഫംഗ്ഷൻ ചെയ്യും. ഗ്ലോറി. നന്നായിട്ട് വളമിട്ട് കൊടുക്കുന്നവരെ, പക്ഷെ ഓവറിട്ട് കൊടുക്കരുത്. ഓവറിട്ട ചെടി കരിഞ്ഞു പോകും, വഷളായി പോകും. അപ്പോ ശ്രദ്ധിച്ചേ പ്രിയ സഹോദരങ്ങളെ, യാഥാർത്ഥ്യമാണ് പറഞ്ഞത്, തെറ്റല്ല പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. നന്നായിട്ട് സ്നേഹിക്കുക, നന്നായിട്ടൊരു ഫംഗ്ഷൻ ചെയ്യും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതാ, പിശാച് ചെന്നത് ഹൗവേരടുക്കല, ഹൗവേരടുക്കൽ ചെന്ന ഹൗവേരിലൂടെയാണ് അവൻ വിപരീത ഉപദേശം ഏൽപ്പിച്ചത്. വിപരീത ഉപദേശം, ദൈവം പറഞ്ഞതിന് വിപരീത ഉപദേശം. ഇതുപോലെയാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 20:29 പറയുന്നത്, ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്ന് ഇതാ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്ന പുരുഷന്മാർ. അപ്പോ വിപരീത ഉപദേശം പറയുന്നത്, ദൈവത്തിന്റെ വചനം പറയുന്നതിന് വിപരീതമായിട്ട് പറയും. അതെന്തിനാണ്? വിശ്വാസത്തെ മറിച്ച് കളയണം, വിശ്വാസത്തെ മറിച്ച് കളയണം. അതിനുള്ള വിപരീത ഉപദേശം പറയുന്ന പുരുഷന്മാര് ഇതേപോലെ തന്നെ ഇതാ പിശാച് പാവമ്പിന്റെ രൂപത്തിൽ ഹൗവേൻ അടുക്കൽ വന്നു. ദൈവം എന്ത് പറഞ്ഞു? നന്മ തിന്മയെ കുറിച്ച് അതിന്റെ ഇഷ്ടത്തിന്റെ ഫലം തിന്നരുത്. പിശാച് എന്താ പറഞ്ഞത്? തിന്നാം, തിന്നാം. പിന്നെ അതിന് സ്പിരിച്വാലിറ്റി കൂട്ടണ്ടേ? തിന്നാൻ നിങ്ങൾ ദൈവത്തെ പോലെയാ. ഓ മൈ ഗാഡ്, ആത്മാവ് നിറയുന്നുണ്ടോ? പ്രൈസ് ജീസസ്. ഹല്ല, തിന്നാ ദൈവത്തെ പോലെയാണ്. ഹല്ലേലൂയ. ഈ സമയത്താണ് ആളുകൾക്ക് പ്രൈസ് റോഡ് ഹല്ലേലൂയ ഈ അന്യഭാഷയൊക്കെ വരുന്നത്. തിന്നാ ദൈവത്തെ പോലെയാ, എന്നെ ആത്മീയതയാ. തുടർന്ന് അത് അങ്ങനെ തന്നെ അവച്ച് ഏറ്റെടുത്തു, ആ ഫലം പറിച്ച് തിന്നു. ഇനിയിപ്പോ താൻ തിന്നത് കൊണ്ടുപോയി അടുത്ത പാസ്റ്റർക്ക്, അടുത്ത അച്ഛന്, അടുത്ത മത്രാന് കൊടുക്കണ്ടേ? ദാ താൻ തിന്നത് കൊണ്ടുപോയി കൊടുക്കാൻ പോവാ, കൊടുക്കാൻ പോവാ. അങ്ങനെയാണ് പുതിയ ഡിനോമിനേഷൻ വരുന്നത്. അപ്പൊ അടുത്ത പുള്ളി സെൻട്രലാകും. ഓക്കെ, അതുകൊണ്ട് അടുത്ത ആക്ക് കൊണ്ട് കൊടുത്തു. അടുത്ത ആക ആദത്തിനൂടെ കൊടുത്തു. ആദത്തിന്റെ ഉള്ളിൽ സർവ്വ ലോകം ഉണ്ടായിരുന്നു. ആദത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഷാജിയും ഷീബയും റൈക്കു. ഇതാ സകലത് സകലതും ആദത്തിന്റെ ഉള്ളിലുണ്ട്. സകല മനുഷ്യർ ആദത്തിന്റെ ഉള്ളിലുണ്ട്. ആദത്തിനോടെ കൊടുത്തു. ആദോ അത് കഴിച്ചതോടുകൂടെ സകല മാനവരാശി ഒറ്റയടിക്ക് പിശാചി നേടി. എങ്ങനെ നേടി? അവൻ വിഴുങ്ങി. അലർന്ന സേവകത് പോലെ ആരെ വിഴുങ്ങണമെന്ന് ചുറ്റി തന്നെ നടക്കുകയാ. ഇതുകൊണ്ട് ദൈവത്തിന്റെ വചനം പറയുന്നത് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ഈ ലോകത്തിൽ കടന്നു. പിശാചി വിഴുങ്ങി. ഇന്ന് വിഴുങ്ങിയതിനെ കുറിച്ചൊന്നും മനുഷ്യന്റെ ചിന്തയില്ല. വിഴുങ്ങി കിടക്ക ഇന്നും. ഇന്നും മരണം പോയിട്ടില്ല. അവസാനം ശത്രുവായ അവൻ പോകത്തുള്ളൂ. പക്ഷെ ഇതിനെ കളയുന്നതിനൊക്കെ ആർക്കാ ചിന്ത? യേശു അവിടെ പിതാവിന്റെ വലത്തെ ഭാഗത്ത് കാത്തിരിക്കുന്നു എന്ന് 1 സങ്കീർത്തനം 110 സങ്കീർത്തനം പറയുന്നു. എപ്പോഴാണ് 10:12 പറയുന്നു, യേശു പിതാവിന്റെ വലത്തെ ഭാഗത്ത് കാത്തിരിക്കുന്നു ശത്രുക്കൾ പാദമിടാകാൻ. യേശു അവിടെ കാത്തിരിക്കുന്നു. ഇവിടെ യേശുവിന് അത് തകർപ്പൻ ആരാധന നടക്കുക. പിശാചിന്റെ തന്ത്രേ. കഴിഞ്ഞ ദിവസം എന്റെ സ്നേഹിതൻ ഇവിടെ വന്ന് സംസാരിച്ച് റെക്കോർഡിംഗ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അദ്ദേഹത്തോ ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതാ എന്റെ ഹൃദയം തോന്നിയതാ, ഇവനെ പോലെ തന്ത്രശാലി ആയിട്ടുള്ള വേറെ ആരും, ആര്? പിശാചിനെ പോലെ തന്ത്രശാലി ആയിട്ട് വേറെ ആരുമില്ല. എങ്ങനെയാ ജനത്തെ കബളിപ്പിച്ചെങ്ങനെ? ആദ്യത്തെ അവയെ കബളിപ്പിച്ച നിങ്ങൾ ദൈവത്തെ പോലെ ആവുന്നു പറഞ്ഞ സ്പിരിച്വാലിറ്റിയെ, ജനത്തെ കബളിപ്പിച്ച സ്പിരിച്വാലിറ്റിയെ. യേശുവാണ് ദൈവം, യേശു മാത്രം ആരാന്ന് തുടങ്ങ്. പിതാവും പറഞ്ഞിട്ടില്ല, പുത്രനായ ക്രിസ്തുവും പറഞ്ഞിട്ടില്ല, അപ്പസ്തോലന്മാരും പറഞ്ഞിട്ടില്ല, ബൈബിളും പറഞ്ഞിട്ടില്ല, ആദ്യ നൂറ്റാണ്ടിൽ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. ഈ സാധനം അതിന്റെ ഇടയിൽ കുത്തിക്കയറ്റിയങ്ങ് കിട്ടും. ജനത്തിന്റെ ഇടയിൽ അത് അത്ഭുത ക്യാൻസർ പോലെ, അത്ഭുത വ്യാധി പോലെ അത് തിന്നിത്. എന്താ കാര്യം? മറുഭാഗത്ത് വിചാരിച്ചു പറയും, ഇവർ ഇത് നിന്നുകൊണ്ടിരുന്നോളും നമുക്ക് നമ്മുടെ ഗവൺമെന്റ് വരച്ചോണ്ടിരിക്കുക. ഇവരെയാണ് പിതാവ് നമ്മളെ കാൽക്കീഴിലാക്കാൻ വെച്ചേക്കുന്നത്. ഇവന്മാരെ നമുക്ക് ഇതും വെച്ച് കാൽക്കീഴില്ല. ഭക്തിയുടെ മാർഗം ഇട്ട് കൊടുക്കുക. അതായത് പണം കൊണ്ടും നീ വീഴത്തില്ല, പ്രശസ്തി കൊണ്ടും വീഴത്തില്ല, ഭക്തിയുടെ മാർഗം ഇട്ട് നിന്നെ വീഴിക്കും. ഇവരിങ്ങനെ ആരാധിച്ചാ കിട്ടും, ആരാധിച്ചാ കിട്ടും, ആരാധിച്ചാ കിട്ടും എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നോളൂ. അവസാനം ഇവര് പൊട്ടും. നമ്മളെ പൊട്ടിക്കാനാണ് ദൈവം ഇവരെ വെച്ചത്, നമുക്ക് ഇവരെ പൊട്ടിക്കും. പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതിന് സ്തുതിക്കുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പിതാവിനെ ബഹുമാനിക്കുന്നതിന് പുത്രനെ നാം ബഹുമാനിക്കണം. പക്ഷെ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ദൈവ പദ്ധതിയിൽ നിന്ന്, ദൈവ ഇഷ്ടത്തിൽ നമ്മൾ താഴെ പോയി. എന്താണ് അതിന്റെ തെളിവ്? നമ്മൾ യേശുവിനെ കർത്താവ് വായിച്ചു, അഭിഷേകം വായിച്ചു, സൂക്ഷിച്ചു, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി. കർത്താവ് പറയുന്നത് എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം, അതാണ് പിതാവിന്റെ പദ്ധതി. അത് ചെയ്യുന്നവരാണ് സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അപ്പൊ എന്ത് പോയി നമ്മുടെ ജീവിതത്തിൽ നിന്ന്? കർത്താവ് വിളിയുണ്ട്, ഓക്കെ, ആരാധനയുണ്ട്, അഭിഷേകമുണ്ട്, ഓക്കെ, ഗുഡ്, ഇതൊക്കെ നല്ലതാ. രോഗസൗഖ്യമുണ്ട്, ഭൂത പുറത്താക്കുന്നുണ്ട്, അതിനൊക്കെ സുവിശേഷികാരുണ്ട്, ഇതൊക്കെ നല്ലതാ. പക്ഷെ എന്തുമാത്രമില്ല, പിതാവിന്റെ പദ്ധതി മാത്രമില്ല. പിതാവിന്റെ പദ്ധതി, ദൈവ ഇഷ്ടം മാത്രമില്ല. ഇതുപോലെയാണ് എഫേസ്യരിലെ 5:17 പറയുന്നത്, സഭയോട് പറയുന്നത്, യേശുവിനെ കർത്താവായി സ്വീകരിച്ചവരോട് പറയുന്നത്, സുവിശേഷം അറിയിക്കുന്നവരോട് പറയുന്നത്, അതുകൊണ്ട് നിങ്ങൾ ബുദ്ധിഹീനരാകാതെ സഭയെ ദൈവ ഇഷ്ടം ഇന്നതന്നെ തിരിച്ചറിയുക. ഹല്ലേലൂയ. 5:17 എടുത്തിങ്ങ് വായിച്ചു.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവിൻ.
ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുക. മനസ്സിലായി? ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിക്കുക. അത് ഗ്രഹിച്ചില്ലെങ്കിലോ കുഞ്ഞെ, നീ ബുദ്ധിഹീനനാണ്, ബുദ്ധിഹീനനാണ്. ഹല്ലേലൂയ. അപ്പോ നമ്മൾ ഇവിടെ മനസ്സിലാക്കിയത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചെങ്കിൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശു മരിച്ചു ഉയർത്തെഴുന്നേൽക്കുന്നതിന് മുമ്പ് ഇതാ യേശു ക്രിസ്തു ദൈവരാജ്യം എന്ന സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞു. ഇതാണ് യഥാർത്ഥത്തിൽ പിതാവ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്ന സുവിശേഷം. മനസ്സിലായ സഹോദരങ്ങളെ? അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ മരിച്ചു ഉയർത്തെഴുന്ന യേശു ക്രിസ്തുവോ? അതും നമുക്ക് സുവിശേഷം തന്നെയാ. കാരണം ആ യേശു ക്രിസ്തുവാണ് കാൽവരി ക്രൂസിലെ യാഗത്തിലൂടെ ജീവനുള്ള പുതിയ വഴി തുറന്നത്. എന്തിനു വേണ്ടി? ഈ സുവിശേഷം നാം അവകാശമാക്കാൻ. ഏത് സുവിശേഷം? യേശു 3.5 വർഷം പ്രസംഗിച്ചില്ലേ? ആ സുവിശേഷം അവകാശമാക്കാൻ വഴിയില്ല. ആദം വഴി അടച്ചു പാപത്തിലൂടെ. എന്നാൽ യേശു നീതിയിൽ ജീവിച്ച് കാൽവരി ക്രൂസിൽ മരിച്ച് ജീവനുള്ള പുതിയ വഴിയെ തന്റെ ദേഹമല്ല തിരശ്ശീലയിലൂടെ തുറന്നു. അതുകൊണ്ട് അതും യേശു കാൽവരിയിൽ മരിച്ചതും നമുക്ക് സുവിശേഷം ആകുന്നു. അങ്ങനെ സുവിശേഷത്തിന് രണ്ട് പാർട്ടുണ്ട് നമ്മളെ സംബന്ധിച്ച്. ഇതാ, ഒന്ന്, ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്ന ദൈവരാജ്യം. എന്നാൽ അതിലേക്ക് വഴിയില്ല. അതിലേക്ക് അതിന്റെ രണ്ടാമത്തെ പാർട്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പിതാവായി ദൈവം കാൽവരി ക്രൂസിലെ യാഗത്തിൽ പുതിയ വഴി തുറന്നു. എന്തിനു വേണ്ടി? നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ഈ ദൈവരാജ്യം, ദൈവം നമ്മളോടുകൂടെ താമസിക്കുന്ന ആ അവസ്ഥ അവകാശമാക്കണം. അവിടെ ദൈവത്തിന് വേണ്ടി നമ്മളായിരിക്കും ഈ ഭൂമിയെ വാഴുന്ന രാജാക്കന്മാർ. ഇതാണ് ബൈബിളിലെ സന്ദേശം. അതിനു പകരം യേശു രക്ഷകനായി സ്വീകരിച്ച് യേശു ദൈവം എന്ന് പറഞ്ഞ് ആരാധിച്ച് നടക്കാൻ ബൈബിൾ നമ്മളോട് ആവശ്യപ്പെടുന്നില്ല. യേശു രക്ഷകനായി സ്വീകരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ അനുഗമിച്ച് ദൈവം നമുക്ക് തരാൻ ആഗ്രഹിക്കുന്ന സുവിശേഷമായ ദൈവരാജ്യത്തിലേക്ക്, അതിനർത്ഥം അപ്പൻ നമ്മളോട് താമസിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അല്ലാണ്ട് യേശുവിന് രക്ഷകനായി സ്വീകരിച്ച് അവിടെ ഒരു ആരാധന നടത്തി അവസാനിപ്പിക്കാനല്ല ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആരാധിച്ചോളൂ. പക്ഷേ ഈ ആരാധനയിൽ യേശുവിനെ അനുഗമിച്ച് നമ്മൾ അപ്പന്റെ ഭവനത്തിൽ എത്തിച്ചേരണം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇത് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയി നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അപ്പോ ദുഷ്ടൻ നമ്മളെ ജയിക്കാൻ നാം അനുവദിക്കരുത്, നാം അനുവദിക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾ വ്യക്തതയോടെ ഈ കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഇരുന്ന് ചിന്തിക്കുക. ഇതാ ഈ സഹോദരൻ എതിർ സന്ദേശങ്ങൾ പറയുന്നു. ഹല്ലേലൂയ. അല്ല, ബൈബിളിലെ സന്ദേശമാണ് ഈ പറയുന്നേ. ഹല്ലേലൂയ. എന്തിനാണ് ഇത് പറയുന്നേ? നിങ്ങളെ നശിപ്പിക്കാനോ? നിങ്ങളെ എന്റെ കൂട്ടത്തിൽ കൂട്ടാൻ? ഇത് സൂമിൽ അനേകം സഹോദരങ്ങളുണ്ട്. സഹോദരങ്ങളെ, അവരോട് ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ പറയവൻ. അവരോടെല്ലാം ഞാൻ പറയുന്നത് ക്രിസ്തുവിന്റെ പറയവാനാണ്. പലപ്പോഴും ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്, നിങ്ങൾ എന്റെ പുറകെ വരണം, നിങ്ങളെ നോക്കാൻ എനിക്ക് സമയമില്ല. അത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് വിഷമം വരും. ഇതാ പറയണ്ടായിരുന്നു, എന്തിന് എനിക്ക് ഇത്തിരി വിഷമം വന്നാലും, നിങ്ങൾക്ക് ഇച്ചിരി അകത്ത് വിഷമം വന്നാലും കുഴപ്പമില്ല, കാരണം നിങ്ങളെ ഞാൻ എന്റെ പുറകെ വലിച്ചടയ്ക്കുന്നില്ല. എന്റെ പുറകെ നിങ്ങൾ വരണ്ട, നിങ്ങൾ ക്രിസ്തുവിന്റെ പുറകെ പോ, ക്രിസ്തുവിന്റെ പുറകെ പോ. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിന്റെ പുറകെ പോയി കർത്താവ് പറയുന്നു ഫോളോ മീ. അതായത് നാല് സുവിശേഷങ്ങളിലായി 22 പ്രാവശ്യമാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഫോളോ മീ എന്ന്. ഒരു പ്രാവശ്യം പോലും കർത്താവ് പറഞ്ഞിട്ടില്ല എന്നെ ആരാധിക്കാൻ. അപ്പോ ഈ ഒരു സംഭവം നിങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്, പിശാചിന്റെ കണ്ണ് കുരുടാക്കി വെച്ചിരിക്കുകയാണ്. പിശാചിനാൽ നയിക്കപ്പെടുന്ന കുറെ ഹ്യൂമിലിയോസും ഫീലത്തോസും. പ്രിയ സഹോദരങ്ങളെ, ഈ നാളുകളിലെ നമ്മൾ തെറ്റിപ്പോയി ശരിയാണ്. കാരണം സത്യം എന്ന് പറയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കും. ദൈവത്തിന്റെ വചനം പറഞ്ഞു അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ തെറ്റിൽ കിടന്ന് ഉരുളുകയല്ല, അത് അങ്ങനെയാണ്, അത് ഇങ്ങനെയാണ്, അതങ്ങനെയല്ലേ, ഇതിങ്ങനെയല്ലേ. കഴിഞ്ഞ ദിവസം ചില സഹോദരങ്ങള് ഇത് പറഞ്ഞു തന്നപ്പോ, അപ്പോ ബൈബിളിൽ ഒരു വേർഡ് അവരെ എവിടെയോ പോയി പറഞ്ഞു. അതായത് ഫസ്റ്റ് കൊരിന്ത്യൻ 8:6 വാക്യമാണെന്ന് തോന്നുന്നു. അവിടെ പറയാണ്, ബൈബിള് പറയാണ്, പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ഇനിയിപ്പോ ഇതിനെ വെട്ടാൻ ഇപ്പൊ എന്നാ ചെയ്യും? ബൈബിളിനെ വെട്ടിക്കളയണ്ടേ? അപ്പൊ പിന്നെ യേശുവോ തൊട്ടുതാരം എഴുത്തിയിരിക്കുന്നത്? യേശു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. ഏക കർത്താവ്, ഓ യേശു കർത്താവാണല്ലേ. അപ്പൊ കർത്താവ് ഇന്ന് നമ്മൾ തെറ്റിപ്പോയി എന്ന് സമ്മതിക്കേണ്ട തെളിയിക്കാൻ എന്നാ വേണം? ഇനി കർത്താവിനോടുകൂടെ എവിടെയെങ്കിലും ദൈവം എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? അന്വേഷിച്ച് നടക്കുക. അങ്ങനെ ഇരിക്കുമ്പോ ഒരു സ്ഥലത്ത് നിന്ന് കിട്ടി, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാം. ഓ, അപ്പൊ ഈ കർത്താവ് ദൈവമല്ലേ? ദൈവമായ കർത്താവിന് മാത്രം, യേശു എന്ന ഏക കർത്താവല്ലേ ഉള്ളൂ. അപ്പോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. കണ്ടോ കണ്ടോ, അപ്പൊ കർത്താവ് ദൈവമല്ലേ? കർത്താവ് ദൈവമല്ലേ ബ്രദറെ? അപ്പൊ കർത്താവ് ദൈവമല്ലേ? എന്തിനാ സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെ തന്നെ നശിപ്പിക്കും? അപ്പോ ബൈബിള് വ്യക്തതയോടെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് കൊരിന്ത്യൻ 8:6 പിതാവായ ഏക, ഏക എന്ന് വെച്ചാൽ എത്രയാ? 5 10 1 ഏകദൈവമേ നമുക്കുള്ളൂ. അങ്ങനെ വീണ്ടും പറയുകയാണ്. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് കൺഫ്യൂഷൻ ആകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വീണ്ടും പറയുകയാണ്, യേശു എന്ന ഏക കർത്താവും നമുക്ക് ഉണ്ട്. അപ്പോ അതെത്രയേ ഉള്ളൂ? 1 ഉള്ളൂ. അപ്പൊ 2 1 ഉള്ളൂ. വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയുക. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഇതുവരെ ഇപ്പൊ യേശുവിനെ ദൈവമായിട്ട് പറഞ്ഞു പോയല്ലോ, ഇനിയിപ്പോ ഞങ്ങൾ പിടിച്ചിരിക്കണെങ്കിൽ എന്നെ വേണം എവിടെയെങ്കിലും ഒരു ബാക്കി തപ്പിടുന്നു. ഈ കർത്താവിന്റെ കൂടെ എവിടെയെങ്കിലും ദൈവം ഉണ്ടോ? അപ്പൊ ദൈവമായ കർത്താവ് എന്നൊരു വാക്യം കണ്ടപ്പോ പിടിച്ചോ, കണ്ടോ? ദൈവമായ കർത്താവ്, ദൈവമായ കർത്താവ്. എന്റെ വിശ്വാസം ഒക്കെ നിൽക്കുക. എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ വീണു പോയതാവാൻ വേണ്ടി ഇനിയും കിടന്ന് കുഴയല്ല, അവിടെ കിടന്ന് കുഴയല്ലേ. അതിന്റെ മറുപടി, ദൈവം വേറെ, കർത്താവ് വേറെ. കർത്താവ് ദൈവമാണ്, പക്ഷെ എല്ലാ കർത്താക്കന്മാരും ദൈവങ്ങളല്ല. ദൈവം അനുവദിക്കുക. അടുത്ത സൺഡേ വൈകിട്ട് അതിന്റെ ഉത്തരം ലൈവായിട്ട് നിങ്ങൾക്ക് വരും. കമ്മിങ് സൺഡേ വൈകിട്ട്. ഹല്ലേലൂയ. മറ്റന്നാളല്ല, ഇന്നല്ല, അടുത്ത സൺഡേ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഹല്ലേലൂയ. ആ വാക്യം ഒന്ന് വായിച്ചു പറഞ്ഞു പോയി. ഇപ്പൊ പുതിയതായിട്ട് കേൾക്കുന്നവർക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുക. ഒന്ന് വായിച്ചു.
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ.
ആ ദൈവത്തിന്റെ വചനം പറയാണ് ബൈബിളെ, നിങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ. അത് POC ആകട്ടെ, പ്രൊട്ടസ്റ്റന്റ് ആകട്ടെ, ഏത് ബൈബിൾ ആകട്ടെ, പിതാവായ ഏക ദൈവമേ
നമുക്കുള്ളൂ.
നമുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ആമേൻ. അങ്ങനെ തന്നെയാ, ആമേൻ പറയാൻ പറ്റുമോ? ബൈബിൾ ആമേൻ പറയുന്നു. അവരാണ് വിശ്വാസി, ബൈബിൾ വിശ്വാസി. പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, ആമേൻ. പിന്നെ അപ്പൊ യേശു ആരാ? താഴെ
പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു.
ആമേൻ.
യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്.
യേശു ക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. ഹല്ലേലൂയ. ട്രാൻസ്ലേഷൻ മിടുക്കന്മാരുണ്ടായിരുന്നെങ്കിൽ ഇതാ അവിടെ ഇങ്ങനെ ട്രാൻസ്ലേഷൻ, ദൈവവും കർത്താവുമായ യേശു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് എന്ന് പറയുക. ട്രാൻസ്ലേറ്റ് ചെയ്തേനെ പലയിടത്തും ഇതുപോലെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, രണ്ടും വ്യക്തതയോടെ ദൈവത്തിന്റെ വചനം പറയാ. ഇനി നിങ്ങൾക്ക് ഇത് വിശ്വസി, പൗലോസ് അങ്ങനെ പലതും എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അടുത്ത വേണമെങ്കിൽ വരും. അങ്ങനെ യേശു നേരിട്ട് പറയുന്നത് ശ്രദ്ധിച്ചോ. യേശു നേരിട്ട് പറയാണ് യോഹന്നാൻ 17:3 യേശു നേരിട്ട് പറയുകയാണ്, പിതാവ് അതായത് പുത്രൻ പിതാവിനെ നോക്കി പറയുകയാണ്. എന്താണെന്നറിയാമോ? ഏക സത്യ ദൈവമായ നിന്നെയും എന്നാ പറഞ്ഞു, അല്ലാണ്ട് ഇങ്ങനെ അല്ല പറഞ്ഞു, ഡ്യുവൽ ഇരട്ട സത്യ ദൈവങ്ങളായ നിന്നെയും എന്നെയും, ഏക സത്യ ദൈവമായ നിന്നെയും. വായിച്ചു 17:3,
ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ ആകുന്നു.
ഇതാ ഏക സത്യ ദൈവമായ നിന്നെയും. അപ്പോ ആരോട് സംസാരിക്കുക? യേശു ക്രിസ്തു പിതാവിനോട് സംസാരിക്കുക. നീ അയച്ച എന്നെയും, അതാണ് യേശു ക്രിസ്തു, അറിയുന്നതാണ് നിത്യജീവൻ. ജനത്തെ പറഞ്ഞ ജനത്തിന് പറഞ്ഞു കൊടുക്ക. അപ്പോ യേശു പിതാവിനെ നോക്കി ജനത്തോട് പറയുകയാണ്, ഈ ദൈവമാണ്, പിതാവാണ് ഏക സത്യ ദൈവം. അപ്പോ യേശു ആരാന്നെങ്കിൽ ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞില്ലേ യേശു അത് ഏക കർത്താവ് നമുക്കുണ്ട്, ദൈവം കർത്താവ്. പക്ഷെ എല്ലാ കർത്താക്കന്മാരും ദൈവമല്ല. അടുത്ത ഞായറാഴ്ച വരെ കാത്തിരിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതാ ഇനി തിരിച്ച് ഇതിപ്പോ യേശു പിതാവിനെ പരിചയപ്പെടുത്തി, ഇനി പിതാവ് പുത്രനെ പരിചയപ്പെടുത്തി കാണുന്ന കാണണോ? മത്തായിയുടെ സുവിശേഷം 17:1 മുതൽ വായിച്ചാണ്. അവിടെ മറുരൂപ മലയിൽ വെച്ച് പിതാവ് പുത്രനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവിടെ യേശു പിതാവിനെ പരിചയപ്പെടുത്തി തരിക, അതാരാണ് നമ്മളോട് പറയാൻ, അതാണ് ഏക സത്യദൈവം. ഇനി പിതാവ് സ്വർഗത്തിൽ നിന്ന് പുത്രനെ കാണിച്ചു തരിക, ഇതാരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഇതാരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഇതാണ് ദൈവം, ഇവന്റെ നാമത്തിൽ ആരാധന തുടങ്ങുക എന്നല്ല പറഞ്ഞത്, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. ഇവന്റെ നാമത്തിൽ ആരാധന തുടങ്ങാനല്ല പറഞ്ഞത്, ഇവന് ചെവി കൊടുക്ക, ഇവൻ എന്താണ് പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടത് ചെയ്യേ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മാനവരാശി, നിങ്ങൾക്കിത് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇനിയും പിശാചിന്റെ കബളിപ്പിക്കൽ വീടല്ലേ? നിങ്ങളാണ് അവനെ കാൽ കീഴിലാക്കേണ്ടത്. അതിന് പകരം അവനിപ്പോ നിങ്ങളെ കാൽ കീഴിലാക്കിയിരിക്കുക. എന്റെ സഹോദരങ്ങളെ, ക്രിസ്ത്യാനികളോട് പറയട്ടെ, നിങ്ങൾ ഈ വെളിച്ചം പ്രാപിച്ചില്ലെങ്കിൽ പിന്നെ ലോകം ഇനി എങ്ങനെ വെളിച്ചം പ്രാപിക്കും? നിങ്ങളാണ് ഈ ലോകത്തിന് വെളിച്ചം കൊടുക്കേണ്ടത്. കർത്താവ് പറഞ്ഞു, നിങ്ങളാണ് ഈ ലോകത്തിന്റെ വെളിച്ചം. വായിച്ചാട്ടെ, 1 മുതൽ വായിച്ച.
6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും അവന്റെ സഹോദരനായ യോഹന്നാനെയും കൂട്ടി തനിച്ച് ഒരു ഉയർന്ന മലയിലേക്ക് കൊണ്ടുപോയി. അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടു. അവന്റെ മുഖം സൂര്യനെ പോലെ ശോഭിച്ച് അവന്റെ വസ്ത്രം വെളിച്ചം പോലെ വെള്ളയായി തീർന്നു. മോശയും ഏലിയാവും അവനോട് സംഭാഷിക്കുന്നതായി അവർ കണ്ടു. അപ്പോൾ പത്രോസ് യേശുവിനോട്, കർത്താവേ, നാം ഇവിടെ ഇരിക്കുന്നത് നന്നേ. നിനക്ക് സമ്മതമെങ്കിൽ ഞാൻ ഇവിടെ 3 കുടിൽ ഉണ്ടാക്കാം, ഒന്ന് നിനക്കും, ഒന്ന് മോശയ്ക്കും, ഒന്ന് ഏലിയാവിനും എന്ന് പറഞ്ഞു. അവൻ പറയുമ്പോൾ തന്നെ,
ഈ പറയുന്ന സമയത്ത് എന്റെ ഹൃദയത്തിൽ വരുന്ന ചിന്ത എന്ന് പറയുന്നത്, ഇതാ ഏലിയാവ്, മോശ, ഇതാ യേശു, ഈ 3 പേരെ അവിടെ കണ്ട സമയത്ത് ഇവര് പറയാം, ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാന്ന് പറയും. 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. അന്ന് 3 കൂടാരങ്ങൾ ഉണ്ടാക്കിയായിരുന്നെങ്കിൽ ഞാൻ ചിന്തിക്കുന്നു ഇന്നത്തെ പല സഭകളും ഒന്നും കാണത്തില്ല. പകരം അതിനു പകരം ഇത് 3 സഭകളായിട്ട് അങ്ങ് മാറിയത്. മോശ കൂടാര സഭ, ഏലിയ കൂടാര സഭ, യേശു കൂടാര സഭ, 3 കൂടാരങ്ങളാണ്, 3 ബംബ ഡിനോമിനേഷൻ ആയിട്ട് മാറിയത്. പക്ഷെ ദൈവം ഉടനെ ഇത് കേട്ട ഉടനെ തന്നെ ദൈവം സ്വന്തം ദൈവം പറഞ്ഞു തരും. എന്നാണെന്നറിയാമോ, ഞാൻ എന്റെ കാഴ്ചപ്പാട് പറയാം, നീ കൂടാരം ഒന്നും ഉണ്ടാക്കാൻ പോണ്ട. നീ കൂടാരം ഉണ്ടാക്കി അതിന് വേറെ കൂടാരമായി മാറും. ഞാൻ എന്റെ കൂടാരം നിങ്ങളുടെ ഉണ്ടാക്കാനാണ് ഞാൻ എല്ലാം ആഗ്രഹിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇനി പുതിയ കൂടാരം ഒന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ദൈവം അവരോട് പറയുകയാണ്. ഇവൻ ആരാന്നറിയോ? ഇവനാണ് ദൈവം, ഇവന്റെ നാമത്തിൽ ആരാധന തുടങ്ങ് എന്നല്ല പറഞ്ഞത്. വ്യക്തതയോടെ ദൈവം മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്ക, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. എന്താണ് കൂട്ടനെ കൂട്ടിക്കോ, അതിനോട് കൂടെ ബൈബിളിനോട് കൂടെ കൂട്ടനെ കൂട്ടിക്കോ, ഇവൻ എന്റെ പ്രിയ പുത്രനാണ്. ഇവന് ചെവി കൊടുക്ക, അതായത് ഇവൻ പറയുന്നത് എന്താണ് അത് മനസ്സിലാക്കുക. അവൻ എന്നാ പറഞ്ഞു? എന്റെ കൂടാരം നിങ്ങളുടെ അടുക്കലേക്ക്, ഒരു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇതാണോ അവൻ പറഞ്ഞു? ഇതാണോ യേശു പറഞ്ഞേ? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. മനുഷ്യ, അതുകൊണ്ട് നിന്റെ സ്വന്തം വഴികളെ നീ വിട്ട് നീ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞത്. പക്ഷെ അതിനു മുമ്പ് ഒരു കാര്യം എന്ത് വേണം? നീ സാത്താനെ തോൽപ്പിക്കണം. നീ മാനസാന്തരപ്പെടാൻ ആരെ അനുവദിക്കത്തില്ല, സാത്താൻ അനുവദിക്കില്ല. അവൻ എന്തുകൊണ്ടുവരും? അവൻ തന്ത്രങ്ങളും കൊണ്ടുവരും. ആദത്തിന്റെ അവനടുക്ക് തന്ത്രം കൊണ്ടുവരുന്നതുപോലെ നിന്റെ അടുക്കിലും വരും. അല്ലാണ്ട് അവൻ നിന്നെ ബലം പിടിച്ച് ചുമ്മാരിച്ചു താരയിട്ട് പിരിച്ച് കൈ തോടിക്കുന്നൊന്നുമില്ല. അവനൊരു തന്ത്രം അങ്ങോട്ട് വരും. അത് നിനക്ക് ഇഷ്ടപ്പെട്ട തന്ത്രമായിരിക്കും, ഇഷ്ടപ്പെട്ട തന്ത്രം. അതങ്ങ് അത് തന്നു കഴിഞ്ഞാൽ നീ വീണത് തന്നെ. എങ്ങനെ? മീനെ പിടിക്കാൻ വേണ്ടി ഇട്ട് കൊടുക്കുന്നത് എന്തുവാ? മീൻ ഇഷ്ടപ്പെട്ട ഇരയാണ് കുളത്തിൽ കൊടുക്കുന്നത്. ആ കുളത്തിന്റെ ഉള്ളില്, ആ ഇരയുടെ ഉള്ളില് കുളത്തുണ്ട്. ഇതാരറിയുന്നില്ല, മീൻ അറിയുന്നില്ല. മീനെ പിടിക്കുന്നത് ചതിയിലൂടെയാണ്, ചതിയിലൂടെയാണ് മീനെ പിടിക്കുന്നത്. ഇതേപോലെ നമ്മളെ പിടിക്കുന്നത് ചതിയിലൂടെയാണ്. പിശാച് നമ്മളെ ചതിയിലൂടെ പിടിക്കുക. നമുക്ക് ഇഷ്ടപ്പെട്ട ലോകം ഇട്ടുതരും, ലോകം അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും. യേശു ഇട്ടു കൊടുത്തു, ലോകവും അതിന്റെ മോഹത്തും ഞാൻ നിനക്ക് തരാം, എന്നെ ഒന്ന് വണങ്ങിയാ മതി. ഇട്ടുകൊടുക്കുക. പ്രിയ സഹോദരങ്ങളെ, ചതിക്കപ്പെടുന്നത് ഇതാ പിതാവ് പറഞ്ഞ് നമുക്ക് കേൾക്കാം. പതിനേഴിന്റെ 5 വായിച്ച്,
അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് ശബ്ദവും ഉണ്ടായി.
ശ്രദ്ധിച്ചേ, നിങ്ങൾക്ക് ബൈബിൾ വിശ്വാസമുണ്ടോ? ഇത് ആരാ പറഞ്ഞേ? സുപ്രീം അതോറിറ്റി, സുപ്രീം അതോറിറ്റി. ഈ 5 വിരൽ നിങ്ങളെ കാണിച്ചില്ലേ? 5 വിരൽ ഏറ്റവും സുപ്രീം അതോറിറ്റി ആണ് പറഞ്ഞത്. പിതാവായ ദൈവമാ പറയണേ. ഈ വന്നേക്കണത് ആരാ? എന്റെ പ്രിയ പുത്രനാണ്. പുത്രൻ ഭൂമിയിൽ ജനിച്ചപ്പോഴല്ല പുത്രനായത്, നേരത്തെ പുത്രനുണ്ട് സ്വർഗത്തിൽ. നീ എന്റെ പ്രിയ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദിവസം മുതൽ പുത്രൻ അവിടെയുണ്ട്. സർവപ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ പുത്രൻ അവിടെയുണ്ട്. ആ പുത്രന്റെ പേരാണ് വചനം. ആ വചനം മാംസമായ നമ്മളെ വസിച്ച്, മനസ്സിലായോ? ആ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ് ഒറിജിനൽ ഇൻഫർമേഷൻ. സത്യം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഹൃദയത്തിലുള്ള ചിന്തകളാണ് സത്യം. ആ പിതാവ് പറഞ്ഞു കൊടുക്കുകയാണ്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഞാൻ ഇവനിൽ പ്രസാദിച്ചു. നീ എന്ത് ചെയ്യണം? നീ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ മനുഷ്യ, നീ എന്ത് ചെയ്യണം? ഇവന് ചെവി കൊടുപ്പിൽ. ഇവൻ പറയുന്നത് എന്താണ്? അതേറ്റെടുക്ക്. അവൻ പറഞ്ഞോ, ഞാനാണ് ദൈവം, എന്റെ നാമത്തിന് ആരാണ് തുടങ്ങാൻ? പറഞ്ഞോ? പറഞ്ഞെങ്കിൽ ഏറ്റെടുത്തോ, നോ പ്രോബ്ലം. പക്ഷെ യേശു പറഞ്ഞ മുഴുവൻ വ്യത്യസ്തമായ കാര്യമാണ്. യേശു പറഞ്ഞത് സാത്താന്റെ പ്രവൃത്തികളെ അഴിപ്പാനത്ര ഞാൻ വന്നത്, പിശാചിനെ നിങ്ങളുടെ കാലിന്റെ കീഴിലാക്കാൻ പോകുന്നു ദൈവം. നിങ്ങൾക്ക് പോരാട്ടമുള്ളത് അന്നപ്പനോടും ചിന്നമ്മയോടും അല്ല എന്നുള്ള അർത്ഥത്തിൽ പറയാണ്. വായിച്ചവരുടെ അധികാരങ്ങളോട്, ഈ അന്ധകാര ലോകത്തിലെ ആധിപത്യ ശക്തിയോട്, സ്വർലോകത്തിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. സമാധാനത്തിന് ദൈവം വേഗത്തിൽ സാത്താനെ കാൽ കീഴിലാക്കും. ഇതൊന്നും ഇന്ന് സുവിശേഷങ്ങളിലേക്ക് വരാതെ ഇതാ ഒരു ആരാധന കൊണ്ട് അവസാനിപ്പിക്കും. എന്നിട്ട് ഒരു സ്തോത്ര കാഴ്ച പാത്രവും ദേശാംശം. അലംബാവത്തോടുള്ള ഭക്തി വലിയ ആദായ മാർഗമാണ്. പ്രിയ സഹോദരങ്ങളെ, ദൈവ വേലയ്ക്ക് പണം ആവശ്യമാണ്. പക്ഷെ വേല നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാ. ഈ വേല നടക്കണമെന്നുള്ള ആഗ്രഹം നമുക്കല്ല, അതിനേക്കാൾ ആഗ്രഹം ദൈവത്തിനാ. അങ്ങനെയെങ്കിൽ അതിനുള്ള സകല സാഹചര്യം ദൈവം ഒരുക്കി തരും. കാരണം ദൈവത്തിന്റെ വേലയാണ്, ദൈവത്തിന്റെ വേല. നമ്മൾ ആ ദൈവത്തിന്റെ ട്രാക്കിലാണെങ്കിൽ ആ വേലയ്ക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ല, ദൈവത്തിന്റെ കടമയാ. ഹല്ലേലൂയ. ദൈവം തക്ക സമയം എത്തിക്കേണ്ടത് എത്തിച്ചിരിക്കും. ഞാൻ എന്റെ കാര്യം ഞാൻ ഈ പറയണേ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സൂമിലുള്ള സഹോദരങ്ങളെ കണ്ടോണ്ടിരിക്കുക? നിങ്ങൾ ആരുടെ കൂടെ കൈനീട്ടി കണ്ടിട്ടുണ്ടോ? കൈനീട്ടി കണ്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ പകരം എന്താ ചെയ്യുന്നേ? ഈ കൈ കൊണ്ട് അധ്വാനിക്കും. ദൈവം തന്നേക്കണം, ഈ കൈ കൊണ്ട് അധ്വാനിക്കും. ഈ ബലം ആര് തന്നതാ? ദൈവം തന്നതാ, ദൈവം തന്നതാ. അപ്പൊ ഈ കൈകൊണ്ട് അധ്വാനിച്ച് തുടർന്ന് ദൈവം തരുന്ന പ്രതിഫലം, അതിലൂടെ ആരംഭിച്ചത് മിനിസ്ട്രിയാണ് ഇത്. അതിലൂടെ ആരംഭിച്ച മിനിസ്ട്രി ഇതാ. ഇപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പല സഹോദരങ്ങളും, ഇതിനോട് ചേർന്ന് നിൽക്കുന്ന പല സഹോദരം, ഒരാളും തരം കൈനീട്ടുന്നില്ല. പക്ഷെ ദൈവത്തിനറിയാം എന്ത്, എങ്ങനെ, എപ്പോൾ ചെയ്യണം. ദൈവം അത് ചെയ്തിരിക്കും. ഇതുവരെയും നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ പദ്ധതികളെല്ലാം നടന്നുകൊണ്ടിരിക്കുക. അനേകം ടി വി പ്രോഗ്രാം പദ്ധതികളൊക്കെ മുടങ്ങിപ്പോയി. ഈ ഒരു റിസഷൻ കാലത്ത്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇതാ നിങ്ങളോട് പിരിവ് ചോദിച്ചില്ല, നമുക്ക് ടി വി പ്രോഗ്രാം ഉണ്ടാകുന്നു കാരണം ഇത് തരണം, വലിയ എമൗണ്ട് അവിടെ കൊടുക്കണം. പക്ഷെ ഇതെല്ലാം ദൈവം ചെയ്തുകൊണ്ടിരിക്കുക, ദൈവം എല്ലാം മനോഹരമായി ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ഇത് എന്റെ വേലയല്ല, ഇത് ദൈവത്തിന്റെ വേലയാണെന്നേ. ദൈവത്തിന്റെ വേല ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പണത്തിന്റെ പുറകെ പോകേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കും, ദൈവം അത് ചെയ്തിരിക്കും. പ്രിയ സഹോദരങ്ങളെ, ഇതാ നമ്മൾ ചെയ്യേണ്ടത് യേശുവിന് ചെവി കൊടുക്കുക, യേശുവിന് ചെവി കൊടുക്കുക. ഹല്ലേലൂയ. ഇതാണ് പിതാവ് പറഞ്ഞേ, യേശുവിന് ചെവി കൊടുക്കാനാ പിതാവ് പറഞ്ഞേ. അപ്പൊ യേശു എന്നാ പറയണേ, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് തരാൻ നിന്റെ അപ്പൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32 പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. അപ്പോ ഇതാണ് യേശു പറയുന്നത് അല്ലേ. വായിച്ചേ ലൂക്കോസ് 12:32 യേശു പിതാവ് പറഞ്ഞു പുത്രനെ ചെയ്തു കൊടുക്കുക അല്ലേ. പുത്രൻ എന്നാ പറയണേ, ആ സന്ദേശം മൊത്ത സന്ദേശമായി പറയണ മൊത്ത സന്ദേശം കേട്ടോ. ആ വായിച്ചു ലൂക്കോസ് 12:32
ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടരുത്, നിങ്ങളുടെ പിതാവ് രാജ്യത്വം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു.
നിങ്ങളുടെ പിതാവ് രാജ്യത്വം കിങ്ഡം നിങ്ങൾക്ക് വരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, യേശുക്രിസ്തു പറയുന്നത്. ഇനി അപ്പസ്തോല പ്രവൃത്തി ലേഖനങ്ങൾ ഇതിലൂടെ എല്ലാം ഇതാ അപ്പസ്തോലന്മാര് പറഞ്ഞത്, ആ ആ പറഞ്ഞതിന്റെ സംക്ഷിപ്ത രൂപം എന്താണ്? അപ്പോസ്തല മൂന്നാമത്തെ സംക്ഷിപ്ത രൂപമാണ് Romans 16:20. അവരെല്ലാം പറഞ്ഞതിന്റെ ആകെ തുകയാണ് കാണുന്നത് Romans 16:20 സഭയുടെ പർപ്പസ്. ഇതാണ് അപ്പോസ്തലന്മാർ പറഞ്ഞത്. വായിച്ച് Romans 16:20
ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും.
സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ശ്രദ്ധിച്ചേ. അപ്പോ അപ്പോസ്തലന്മാർ പറഞ്ഞതിന്റെ ആകെ ലേഖനങ്ങളുടെ ആകെ തുകയാണ് ആ കാണുന്നത്. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇനി ബൈബിൾ മൊത്തത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്? Romans 3:1 ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യനോടുകൂടെ. ഇതാണ് എന്റെ സംക്ഷിപ്ത രൂപം. വായിച്ചേ.
ഇതാ ദൈവത്തിന്റെ കൂടാരം അവന് മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം അവൻ അവരോടുകൂടെ വസിക്കും.
ദൈവത്തിന്റെ കൂടാരം അതെന്തുവാ, ഈ സർക്കസ് കൂടാരം പോലെ ദൈവം ഇങ്ങനെ ഇങ്ങനെ അങ്ങനെയാണ് പലരും ചിലവ് അങ്ങനെയൊക്കെ ചിന്തിക്കും. എന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു കൊടുക്കും, താഴെ എഴുതിയിട്ടുണ്ട്.
അവൻ അവരോടുകൂടെ വസിക്കും,
ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും. എന്തൊരു സന്തോഷമാണല്ലേ, എന്തൊരു സന്തോഷമാണല്ലേ, ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും. ഇതല്ലേ മക്കളെ ബൈബിളിന്റെ സന്ദേശം? ഇതല്ലേ മക്കളെ ബൈബിളിന്റെ സന്ദേശം അല്ലേ? ഇനി ഇത് ഇത് ഈ ഇതല്ലാതെ നമ്മളെ ഏറ്റവും ചെറിയവരത് ആദ്യ നൂറ്റാണ്ടിൽ മുഴുവൻ ഇവര് കണ്ടതും പ്രാക്ടീസ് ചെയ്തതും ഇത് തന്നെയാണ്. ശ്രദ്ധിച്ചേ, ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരുന്നവനായ മന്ത്രി ജോസഫ്, അവരെന്താ കാത്തുകൊണ്ടിരുന്നത്? യേശുവാണ് ദൈവം, യേശുവിനെ ആരാധിക്കുക, ഇതാണ് കാത്തുകൊണ്ടിരുന്നത്. ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരുന്നവനായ മന്ത്രി. ഹല്ലേലൂയ. യേശുവിനോട് കൂടെ ഉണ്ടായിരുന്ന സബദി പുത്രന്മാർ, നമ്മുടെ M2020 പ്രാർത്ഥന എന്ന് പറയുന്ന പ്രാർത്ഥന, അവരെന്താ കാത്തുകൊണ്ടിരുന്നത്? ദൈവരാജ്യം. ഇതുകൊണ്ടാണ് അവരുടെ പ്രാർത്ഥനയിൽ യേശുവിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറഞ്ഞത്, നീ രാജ്യത്വം, നീ അത് നിന്റെ രാജ്യത്തിൽ, നിന്റെ രാജ്യത്തിൽ എന്റെയും മകൻ ഒരുവൻ ഇടത്തും ഒരുത്തൻ വലത്തും ഇരിക്കണം. അങ്ങനെയല്ലേ അവിടെ പറയുന്നത്? M2020 വായിച്ച് Matthew 20:20.
അന്ന് സബദി പുത്രന്മാരുടെ അമ്മ പുത്രന്മാരുമായി അവന്റെ അടുക്കെ വന്നു, നമസ്കരിച്ച് അവനോട് ഒരു അപേക്ഷ കഴിച്ചു. നിനക്ക് എന്ത് വേണം എന്ന് അവൻ അവളോട് ചോദിച്ചു. അവൾ അവനോട്, ഈ എന്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറഞ്ഞു.
പ്രാർത്ഥന നോക്കിയേ, ദൈവരാജ്യം. അതായത് അവര് യേശു ഒട്ടും ഉപരി നിൽക്കുക, അവർ പണി യേശു ആരാധനകൾ നടത്താമായിരുന്നു. യേശു ഒട്ടും നിൽക്കുക. ഇതിലേക്കല്ല അവരുടെ ഫോക്കസ് പോയത്. അവർ യേശുവിനോട് ചോദിക്കുന്നത് യേശു എന്താണോ പറഞ്ഞത് അതാണ് അവർ ചോദിക്കുന്നത്. നിന്റെ രാജ്യത്തിൽ ഒരുത്തന്റെ ഇടത്ത് ഒരുത്തന്റെ വലത്തും ഭരണാധികാരിയായിട്ടിരിക്കണം, ഇതാണ് അവർ ചോദിക്കുന്നത്. അല്ല, ആദ്യ നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു പ്രാക്ടീസ് ചെയ്യില്ല. ഇനി ക്രൂശിൽ കിടക്കുന്ന കള്ളൻ, മാനസാന്തരപ്പെട്ട കള്ളനാ പറയണേ യേശുവിനോട്, യേശുവെ അങ്ങാണ് ദൈവം, ഞാൻ അങ്ങ് ആരാധിക്കും. ഇതല്ല പറഞ്ഞത്, പകരം പറഞ്ഞത് നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടി ഓർക്കണേ, എന്നെയും കൂടി ഓർക്കണേ. അപ്പൊ ആദ്യ നൂറ്റാണ്ടിലെ പ്രാക്ടീസ് മുഴുവൻ എന്തായിരുന്നു? എല്ലാം അവർ ദൈവരാജ്യത്തെ കാത്തുകൊണ്ടിരിക്കുക. കാരണം യേശുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യമാണ്. അപ്പോ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ച് ഈ അഞ്ച് വിരലിൽ പറഞ്ഞ കാര്യം, പിതാവ് പറഞ്ഞ കാര്യം, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന് ചെവി കൊടുപ്പേ. പുത്രൻ പറഞ്ഞ കാര്യം, ഇതാ പിതാവ് നമ്മളോടുകൂടെ താമസിക്കാൻ വരുന്നു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പസ്തോലന്മാർ ഇതെല്ലാം കേട്ടിട്ട് അവർക്ക് കിട്ടിയ സന്ദേശത്തിലൂടെ അവര് പറഞ്ഞു, അത് ദൈവരാജ്യത്തെ കുറിച്ച് അവർ പ്രസംഗിച്ചു. പ്രസംഗിച്ചിട്ട് അവര് പറഞ്ഞു, ഇതാ ഇനി ഇതിന്റെ ഇടയിൽ നമ്മൾ എന്ത് വേണമെന്നറിയാമോ? നമ്മളുടെ മാനസാന്തരത്തിലൂടെ നമ്മൾ പിശാചിനെ ആയുധവർഗം വെപ്പിക്കണം, അവനെ കാൽ കീഴിലാക്കണം. അതിനുള്ള ശക്തി നമുക്കില്ല, പക്ഷെ ദൈവം നമുക്ക് ശക്തി തരൂ. സമാധാനത്തിന്റെ നിയമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി ചതച്ച് കളയോ. ഗ്ലോറി. ഇനി ബൈബിൾ മൊത്തത്തിൽ തരുന്ന സന്ദേശമാണ് വെളിപ്പാട് 21:3. ഇതാ ദൈവ യേശു എന്ത് പ്രസംഗിച്ചോ അത് യേശു എന്ത് പ്രസംഗിച്ചോ അതിവിടെ കടന്നു വരിക. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ, ദൈവം മനുഷ്യരോടുകൂടെ താമസിക്കാൻ വരുന്നു. അങ്ങനെ ദൈവത്തിന്റെ അധികാരത്തിലേക്ക് നാം കടന്നു വരുന്നു. ഇതിന്റെ പേരാണ് ദൈവരാജ്യം. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതാണ് പറയുന്നത്, ഈ ഒരു സന്ദേശമാണ് ആദ്യ നൂറ്റാണ്ടിൽ പ്രാക്ടീസ് ചെയ്തത്. അല്ലാതെ യേശുവാണ് ദൈവം, യേശുവിന്റെ നാമത്തെ ആരാധന തുടങ്ങുക എന്നുള്ള സന്ദേശമല്ല അത് ഈ പുസ്തകം പറയുന്നില്ല. പക്ഷെ നാം യേശുവിനെ ബഹുമാനിക്കുന്നു, യേശുവിനെ സ്നേഹിക്കുന്നു, യേശുവിനെ അനുസരിക്കുന്നു, യേശുവിനെ അനുഗമിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുന്നു. പക്ഷെ സന്ദേശം ബൈബിളിലേത്, ഇതാ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുക. മാനസാന്തരപ്പെട്ടാൽ കിങ്ഡം നിനക്ക് ലഭിക്കും. എന്നാൽ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം, നീ മാനസാന്തരപ്പെട്ട് മുന്നോട്ടേക്ക് പോകണമെങ്കിൽ പിശാചിന്റെ തന്ത്രങ്ങളെ നീ ജയിക്കണം, അവന്റെ പ്രവൃത്തികളെ നീ കാൽ കീഴിലാക്കണം. അങ്ങനെ ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. വെളിപ്പാട് 21:7 പറയുന്നൊരു കാര്യം ബൈബിൾ അവസാനിക്കുകയാണ്, ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. ഇന്നത്തെ ക്രിസ്തീയ സഭകളുടെ സന്ദേശങ്ങളിൽ ഈ കാതലായ വാക്യം പോലുമില്ല. ജയിക്കുന്നവൻ ഇത് അവകാശമാണ്. അവന് ഞാൻ ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. വായിച്ചേ.
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും.
ഹല്ലേലൂയ. മക്കളെ ജയിക്കണ്ടേ? ആരെ ജയിക്കണം? പിശാചിനെ ജയിക്കണം. സമാധാന വേഗത്തിൽ സാത്താനെ കാൽ കീഴിലാക്കി ചതച്ചു കളയാം. വെളിപ്പാട് ദിവസം 12:9 വായിക്കുമ്പോൾ എഴുതിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, അവർ അവനെ, വിശുദ്ധന്മാർ അവനെ, പിശാചിനെ കുഞ്ഞാൻ രക്തത്താല് തങ്ങളുടെ സാക്ഷ്യവും വചനത്താല് അവർ ജയിച്ചു. ജയിച്ചു. മക്കളെ, നിങ്ങൾക്ക് ജയിക്കണ്ടേ? അത് ആരാധിച്ചാൽ മാത്രം മതിയോ? ആരാധിച്ചാൽ മാത്രം മതി. ഈ ബൈബിളിൽ അത് പറഞ്ഞിട്ടില്ല മക്കളെ. പകരം നമ്മൾ ജയിക്കണം, ജയിക്കണം, ജയിക്കണം. ഇപ്പോ അത് ഭാഗം വായിച്ച്, ആ ഭാഗം വായിച്ച് 12:9. ഓ ലോർഡ്, ഐ ലവ് യു.
12:9. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു, അവന്റെ ദൂതന്മാരും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു.
മരണപര്യന്തം വിശുദ്ധന്മാർ പിശാചിന് കുഞ്ഞാൻ രക്തം മുഖേന സാക്ഷ്യ വചന മുഖേന ജയിച്ചു. ജയിച്ചു. ജയിക്കുന്നവരുടെ അവകാശമാക്കും. ഞാൻ അവന് ദൈവം, അവൻ എനിക്ക് മകനുമായിരിക്കും. നമുക്ക് ജയിക്കണ്ടേ? നമ്മുടെ ലക്ഷ്യം തെറ്റിച്ചു. ആരാധന, ആരാധന, ആരാധന. മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കുഞ്ഞിനോട് പറഞ്ഞു, ഇവിടെ ഈ കോളേജിന് പ്രത്യേകത ഉണ്ട്, ഈ കോളേജിൽ ജയിച്ചില്ലെങ്കിലും ഡോക്ടർമാരാണ്. ഈ കോളേജിൽ എന്ത് ചെയ്താൽ മതി? രാവിലെ വന്നിട്ട് പ്രിൻസിപ്പളിന് 3 ഭക്തിഗാനം പാടിയ മാത്രം. നിങ്ങൾ ജയിക്കും. അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇന്ത്യയുടെ ജനഗണമന ദേശഭക്തി ഗാനമുണ്ടല്ലോ, ജനഗണമന അധിനായക ജയഹിന്ദ്, അതെ സിന്ധു ഗുജറാത്ത് അങ്ങനെയുള്ള എല്ലാ മേഖലയും നദികളെയും ഒക്കെ പുകഴ്ത്തി പുകഴ്ത്തി പാടി കഴിഞ്ഞാൽ നീ ജയിക്കും എന്ന് പറയുന്നത് പോലെ ആയി പോയി ഇന്ന് ക്രിസ്തീയ ഗോളം വന്ന്. ഇതാ വന്നു കുറച്ച് പാട്ട് പാടി യേശുവിനെ സ്തുതിച്ചു, പിന്നെ ഇതാ ഒരു സങ്കീർത്തനം വായിച്ചു, കൊറോണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അത് കഴിഞ്ഞു അത് പോയി. എന്റെ കുഞ്ഞുങ്ങളെ ദൈവവചനം പറയുന്നത് ഇതൊന്നുമല്ല, ജയിക്കണം, ജയിക്കുന്നവർ അവകാശമാക്കൂ. എന്തുകൊണ്ട് ഈ സന്ദേശമൊക്കെ വിഴുങ്ങിപ്പോയത്? കാരണം തന്ത്രശാലിയായ പിശാജ് പ്രിൻസിപ്പിളോ റീപ്ലേസ്മെന്റ് എന്നുള്ള മറ്റൊരു സന്ദേശം ഇട്ടതൊന്നു. ദൈവവാദത്തോട് അവയോടും പറഞ്ഞു, നന്മ നിങ്ങളെ കുറിച്ച് അറിഞ്ഞിട്ട് ഫലം നീ തിന്നരുത്, തിന്നാൻ നീ മരിക്കും. പിശാജ് അതിനെ മാറ്റാൻ വേറൊന്നും ഇട്ട് കൊടുത്തു, മരിക്കത്തില്ല നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ആദ്യത്തേത് പോയി, രണ്ടാമത്തേത് വന്നു. ഇതേപോലെ യേശു ക്രിസ്തു പറഞ്ഞു ദൈവരായത്തിന്റെ മൊഴികൾ അങ്ങ് പോയി, ബൈബിൾ കൊള്ളിൽ സിലബസിൽ പോലുമില്ല, ഇത് വേറൊന്നും ഇട്ടതെന്നു. യേശു ആണ് ദൈവം, യേശുവിന്റെ അവധി ആരാന്ന് അർത്ഥിക്കും. ഭയങ്കര സ്പിരിച്വാലിറ്റി ഫീൽ ചെയ്യും, പക്ഷേ സംഭവം നമ്മൾ പുറത്തുപോയി. അതുകൊണ്ട് പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്നോട് എത്ര ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല, കാരണം നിങ്ങൾ അവസാനം നിങ്ങൾ ഇന്ന് മാനസാന്തരപ്പെട്ടില്ലെങ്കിലും ഒരു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ മാനസാന്തരപ്പെടും. കാരണം ദൈവത്തിന്റെ ആത്മാവ് കുഞ്ഞേ ദൈവാസനെ നിന്നെ വിടത്തില്ല. കാരണം ഇത്രത്തോളം പാടുപെട്ട് നിന്നെ കൊണ്ടുവന്നത് നീ ഒരു സന്ദേശത്തിന്റെ കീഴിൽ നിന്നെ വിഴുങ്ങാനല്ല. കുറച്ച് ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിയാണല്ലോ ആ ദേവദാസനിലൂടെ ദൈവം പറഞ്ഞത്, ഞാൻ കടുംപിടുത്തം പിടിച്ച് എന്റെ പാസ്റ്റർ പേടിച്ചിട്ടും ഞാൻ അവരെ പേടിച്ചിട്ട് അയാൾ എന്നെ പുറത്താക്കുവോ, എനിക്ക് വരുന്ന സപ്പോർട്ട് നിന്ന് പോകുമോ എന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ മിണ്ടാതിരിക്കുക. അയ്യോ എനിക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും, എനിക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും, ജെറമിയ പറഞ്ഞതുപോലെ എന്റെ അസ്ഥികൾ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ, എനിക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ പറ്റും. അവസാനം കുഞ്ഞെ നീ മിണ്ടിയില്ലെങ്കിലും ദൈവം ഒരു ദിവസം നിന്നെ പൊട്ടിക്കും, നീ മിണ്ടും, നീ മിണ്ടും. നീ പറയും യേശു പ്രസംഗിച്ചതാണ് സത്യ സുവിശേഷം. നീ മിണ്ടും, മിണ്ടി മുന്നോട്ടേക്ക് വരും. നീ പറയും എനിക്ക് അത് ഇതൊന്നുമല്ല വിഷയം, എനിക്ക് എന്റെ ദൈവം ആ വിഷയം, എനിക്ക് എന്റെ ക്രിസ്തുവാ വിഷയം, എനിക്ക് എന്റെ നിത്യജീവൻ ആ വിഷയം. നീ കടന്നു വരും, പിശാചിന്റെ തന്ത്രങ്ങളെ പൊട്ടിച്ച് സ്വർഗത്തിലെ ദൈവം നിന്നെ പുറത്താക്കും. ഹല്ലേലൂയ. അന്ന് നിങ്ങൾ പറയും ആ ദൈവദാസൻ ഇതാ സകലത്തെയും വേണ്ട എന്ന് വെച്ച്, ആരുടെയും അപ്രിസിയേഷൻ വേണ്ട എന്ന് വെച്ച്, ഒരുവന്റെയും ഇതാ ഒരുവനും പ്രസംഗിക്കാൻ വിളിച്ചില്ലെങ്കിലും സത്യ സത്യതയോട് സത്യമായി വിളിച്ചു പറഞ്ഞ് ജനത്തെ ദൈവത്തിങ്കിലേക്ക് നീതിയിലേക്ക് തിരിക്കും എന്ന ആ ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്തെ കടന്നു വരുമ്പോ അന്ന് നിങ്ങൾ പറയും അന്ന് ആ ദിവസം അങ്ങനെ പ്രസംഗിച്ചില്ലായിരുന്നെങ്കിൽ ഇതാ ഞാനും വീണ്ടും ഇതേ തലത്തിൽ തന്നെ നടന്നു പോയേനെ, ഞാൻ നഷ്ടപ്പെട്ടു പോയേനെ, ഞാൻ മാത്രമല്ല എന്നിലൂടെ കടന്നു വന്ന ആടുകളും മത്തായി 7:21-22 പറയുന്നത് പോലെ എല്ലാം നഷ്ടപ്പെട്ടു പോയേനെ, പക്ഷേ ഇന്ന് ഞങ്ങൾ ദൈവത്തിങ്കിലേക്ക്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ, ഈ സന്ദേശം കേട്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ മൊഴികൾ ഏറ്റെടുത്ത് നിങ്ങൾ പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് പുതിയ മനുഷ്യനെ പുതിയ സൃഷ്ടിയെ ധരിക്കുവാൻ തയ്യാറാണെങ്കിൽ 1 യോഹന്നാൻ 3:9 പറയുന്ന ഫലം നിങ്ങളുടെ ഉള്ളിൽ വരും. എന്താണ് ആ ഫലം? അവരെഴുതിയിരിക്കുന്നു, ദൈവത്ത് ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല, അതിന്റെ കാരണം പാപം ചെയ്യാനുള്ള കഴിവ് അവനില്ല, ദൈവത്തിന്റെ വിത്തിൽ നിന്നാണ് അത് ആരംഭിച്ചത്, അതുകൊണ്ട് അവിടെ പാപം ചെയ്യുവാൻ കഴിയില്ല. ഇവരാണ് ദൈവപുത്രന്മാർ, സകല സൃഷ്ടികളും ഈറ്റുനോവോടെ കാത്തിരിക്കുക. എന്തിനാണെന്നറിയാമോ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. കർത്താവ് യേശുവിനെ പിതാവ് കാൽവരി യാഗമാക്കി. എന്തിനാണെന്നറിയാമോ? 53:10 പറയുന്നു, അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്ന് അവൻ സന്തതിയെ ദൈവപുത്രനെ കാണുവാൻ വേണ്ടിയാണ്. പ്രിയ സഹോദരങ്ങളെ, സ്വർഗത്തിലെ ദൈവം കാത്തിരിക്കുന്ന അതിനു വേണ്ടിയാണ്. നാം ജയിച്ചാൽ നാം ആരാവുന്ന അറിയാമോ? ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. അതിനുവേണ്ടിയാ ദൈവം നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. യേശുവിനെ തന്നതിനു വേണ്ടിയാ അവനെ കൈക്കൊണ്ട് അവരുടെ നാമത്തെ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവം മക്കളാകാനുള്ള അധികാരം. നമുക്ക് ആ ദൈവമക്കളായി വെളിപ്പെടണ്ടേ? മനുഷ്യ മക്കളായ നമുക്ക് ദൈവമക്കളായി വെളിപ്പെടണ്ടേ? അതിന് ജയിക്കണം, ദുഷ്ടനെ ജയിക്കണം. എന്നാൽ തന്ത്രശാലിയായവൻ തന്ത്രത്തിലൂടെ നമ്മളെ കഴിഞ്ഞ നാളിൽ ചതിച്ചു. എന്നാൽ ഇന്ന് ആ ചതിയെ ദൈവം വെളിവാക്കി വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം? സത്യം നാം അറിഞ്ഞു, സത്യം നമ്മളെ ഏവരെയും സ്വതന്ത്രമാകട്ടെ. ഇനി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് തുടർന്നും നിങ്ങളിലൂടെ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുവാനിടയാകട്ടെ, നിങ്ങളിലൂടെ ലോകത്തിൽ പ്രവർത്തിക്കുവാനിടയാകട്ടെ. എന്നെ ഏൽപ്പിച്ചത് ഞാൻ ചെയ്യും. നമുക്ക് അങ്ങനെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കും. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ Thank you for the glorious presence. Oh, thank you, Abba. സഹോദരങ്ങളെ, ദൈവസാന്നിധ്യം നമ്മുടെ ഏവരുടെയും ഇടയിൽ വ്യാപരിക്കുക. ഹല്ലേലൂയാ, താങ്ക് യു ഡാഡി, താങ്ക് യു അപ്പ. പിതാവേ, ജനത്തെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ, അങ്ങയുടെ സന്ദേശം അങ്ങയുടെ മക്കൾക്ക് വെളിപ്പെടുത്തി, ദുഷ്ടന്റെ തന്ത്രത്തെയും അങ്ങ് ഇന്ന് മക്കളുടെ മുമ്പായി എക്സ്പോസ് ചെയ്യുന്നു. പ്രിയ നല്ല പിതാവ്, താങ്ക് യു. സത്യമേതെന്നും ശാദ്യേതെന്നും തിരിച്ചറിയാനുള്ള കൃപ അങ്ങയുടെ മക്കൾക്ക് ഇവിടെ എല്ലാ ആത്മീക കുരുടത്തങ്ങളും മാറട്ടെ. ഇവരുടെ അപ്പനെ, സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞെ, പിതാവാരെന്നും ക്രിസ്തുവാരെന്നുമുള്ള ബോധം ഇവർക്ക് ലഭ്യമാകട്ടെ. ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ തടസ്സമായി നിൽക്കുന്നു ഇവരെ വിഴുങ്ങിയിരിക്കുന്ന തന്ത്രങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തെ തകർന്നു മാറട്ടെ. പരിശുദ്ധാത്മാവേ, അങ്ങനെ പ്രവർത്തിക്കായി ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി മക്കളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഓ ലോർഡ്, ഐ ലവ് യു. അപ്പ, അങ്ങ് പറഞ്ഞതുപോലെ അങ്ങനെ ആത്മാവ് ഇവരെ വിടാതെ പിന്തുടരുക. നന്ദിയോട്, ഞാൻ അയച്ച വചനം അത് വെറുതെ മടങ്ങി വരികയില്ല, അയച്ച കാര്യം സാധിച്ചേ മടങ്ങി വരികയുള്ളൂ എന്ന് പറഞ്ഞ അങ്ങയുടെ തിരുവചന ഈ മക്കളുടെ, ദൈവദാസന്മാരുടെ, ദാസിമാരുടെ പുറകെ ഉള്ളതിനായി നന്ദിയോട്. ഹോളി ഗോഡ്, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അങ്ങടെ അത്ഭുതകരങ്ങളിലേക്ക് മക്കളെ ഏവരെയും താഴ്ത്തി, അത്ഭുതകരങ്ങളിലേക്ക് ദുഷ്ടന്റെ പ്രവൃത്തികളെ അങ്ങ് തകർത്ത് എറിഞ്ഞു കളഞ്ഞതിനായി നന്ദിയോട്. അവൻ കെട്ടിയ കോട്ടകളെ അങ്ങ് തകർത്ത് എറിഞ്ഞു കളഞ്ഞതിനായി നന്ദിയോട്. അങ്ങയുടെ മക്കളെ, എന്റെ സഹോദരങ്ങളെ അങ്ങ് വിടുവിച്ചതിനായി നന്ദിയോട്. ഈ ജനതകളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നവരുടെ സകല ആവശ്യങ്ങളുടെ പേരും അങ്ങ് മഞ്ഞും മഴയും അയക്കും. അങ്ങയുടെ സമാധാനത്തെ അവരെ അനുഗ്രഹിക്കും. രോഗികളെ അങ്ങ് സൗഖ്യമാണ്. യേശുവിന്റെ സൗഖ്യം, യേശുവിന്റെ സൗഖ്യം ഈ മകളുടെ മേൽ കൽപ്പിക്കുക. സമാധാനം ഈ മക്കളുടെ മേൽ കൽപ്പിക്കുകയും സകല മേഖലയിലും ഈ മക്കൾ ദൈവത്തിന്റെ പരിജ്ഞാനമായി വിടരപ്പെടുവാനായിട്ട് അറിയാകട്ടെ. പിശാചിന്റെ ഭയമായി തീരട്ടെ. ദൈവത്തിന്റെ തേജസ്സായി വെളിപ്പെടട്ടെ. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തീർന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ താങ്ക് യു ഡാഡി, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. മാനവകുലത്തിന് അങ്ങ് കൊടുത്ത സന്ദേശത്തിനായി നന്ദി അപ്പാ, നന്ദി, നന്ദി. പ്രിയ സഹോദരങ്ങളെ, സോഷ്യൽ മീഡിയയിലൂടെ, ഫേസ്ബുക്കിലൂടെ, മറ്റും സൂമിലൂടെ, മറ്റു മാധ്യമങ്ങളിലൂടെ എല്ലാം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, ഇതാ ദൈവം തന്ന ഒരു സ്നേഹോപഹാരമാണ് നിങ്ങൾക്ക് കേട്ടത്. ഇത് ഈ പുസ്തകം നോക്കി അങ്ങനെ തന്നെയൊന്ന് ഉറപ്പിക്കുക. ഉറപ്പിച്ചാൽ അതിൽ അടിസ്ഥാനമിട്ട് ജീവിക്കുക. എന്നെയല്ല നിങ്ങൾ വിശ്വസിക്കേണ്ടത്, നിങ്ങളുടെ കയ്യിലുള്ള വിശുദ്ധ വേദ പുസ്തകത്തെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ ഈ സംസാരിച്ചതും കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ റിസൾട്ട് തന്ന കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ പഠിക്കുക മാത്രമല്ല, ജീവിതത്തിൽ റിസൾട്ട് വന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്കും പ്രാക്ടീസ് ചെയ്ത് കഴിയാം, റിസൾട്ട് ലഭ്യമാകും. തുടർന്ന് നിങ്ങൾക്ക് ദൈവത്തോടുകൂടി ഒരു ജീവിതം നിങ്ങൾക്കും ഭൂമിയിൽ ലഭ്യമാകും. തുടർന്ന് ഈ ദൈവികമായ ധൈര്യം നിങ്ങൾക്ക് ലഭ്യമാകും. കാരണം ദൈവം നമ്മളോട് കൂടെയുണ്ട്. നമ്മൾ ഒറ്റയ്ക്കല്ല, സർവപ്രപഞ്ചം എതിരു വന്നാലും നിങ്ങളോടുള്ള ദൈവമുണ്ടോ? നിങ്ങളാണ് ഭൂരിപക്ഷം. നിങ്ങൾ ചിന്തിക്കും, ഈ സഹോദരൻ എങ്ങനെ ഇത്രയ്ക്ക് ധൈര്യം വന്നത്? വേറെ ആരുമല്ല, എനിക്ക് ധൈര്യം വന്നത് എന്റെ അപ്പൻ തന്നെ. എന്റെ സ്വർഗീയ പിതാവ എനിക്ക് ധൈര്യം തന്നു, കർത്താവ യേശുവാ എനിക്ക് ധൈര്യം തന്നു. കാരണം എനിക്ക് എന്റെ മഹത്വമല്ല, നിങ്ങൾ ഓരോരുത്തരും ക്രിസ്തു യേശുവിൻ ആ പിതാവിന്റെ മാറി ഒന്നായി തീരണം. അങ്ങനെ ക്രിസ്തു പറഞ്ഞതുപോലെ, പിതാവേ ഞാൻ അങ്ങിലും ഇവർ എന്നിലും, അങ്ങനെ നമ്മൾ ഒന്നായി തീരും. ഈ സ്വർഗീയ വ്യവസ്ഥ യേശു ക്രിസ്തു മധ്യസ്ഥനായിരുന്നുകൊണ്ട് കാര്യം നടത്തുക. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ക്രിസ്തുവിൽ സ്വർഗവും ഭൂമിയും തമ്മിൽ ഒന്നായി ചേരുന്ന കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായി നമുക്ക് ദൈവത്തെ ശരണപ്പെടാം. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ദൈവം കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.